ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഹോണററി ഡയറക്ടറും സയന്റിസ്റ്റുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അവരുടേതാണ്. വിഷയം രാമായണവും ഹിന്ദുധർമ്മവും. അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
കൃഷ്ണ ഗുരുവായൂരപ്പ. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്നും ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രഭാഷണം ആരംഭിക്കാറുള്ളത്. ഇന്നും ആ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ ഈ പരമപവിത്രമായ ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമായ രാമായണത്തിൻ്റെ സന്ദേശം ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തിന് ആധാരമായ ജീവിതചര്യയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഒരെത്തിനോട്ടമാണ് ഈ വേദിയിൽ അല്പസമയം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന അവതാരം ഇതിഹാസം ഗ്രന്ഥമായ വാൽമീകി രചിച്ച അസാധാരണമാം വിധം ധാർമ്മിക മൂല്യങ്ങൾ സ്വജീവിതത്തിലൂടെ വരുന്ന തലമുറയ്ക്ക് അറിവ് പ്രദാനം ചെയ്യാൻ വേണ്ടി പൂർവീക ഋഷിവര്യന്മാരെഴുതിയ ആ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരു വിശകലനം. കർക്കടക മാസത്തിലെ എല്ലാ ദിവസവും രാമായണം എന്ന വിഷയത്തെക്കുറിച്ച് ഇവിടെ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ സ്വാഭാവികമായും ഭക്തി നിർഭരമായ വിഷയങ്ങളിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും രാമായണത്തിൻ്റെ ആത്മീയത കേട്ടിട്ടുണ്ടാകും, കേൾക്കുന്നുണ്ടാകും, ഇനിയും കേൾക്കുന്നുണ്ടാകും. പക്ഷേ ഇന്നത്തെ ലോകത്തിലെ ജനതയ്ക്ക്, 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് രാമായണത്തിൻ്റെ സന്ദേശം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് ഒന്ന് വിലയിരുത്താൻ സാധിക്കണം, പ്രത്യേകിച്ചും ഭാരതീയർക്ക്. അതിനുവേണ്ടി ഭാരതം എന്ന രാഷ്ട്രം, അതിൻ്റെ അന്തസ്സത്ത നിറഞ്ഞിരിക്കുന്ന ഹിന്ദു ധർമ്മം, അതെല്ലാം ഒന്ന് വിശകലനം ചെയ്ത് അതിൽ രാമായണം എന്ന ഇതിഹാസം എത്രത്തോളം കാര്യങ്ങൾ എത്രത്തോളം ഘനമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് നാം വിലയിരുത്തുക, ചിന്തിക്കുക. അതിന് ഈ പൈതൃകത്തിൻ്റെ ഓരോ അംശവും ശാസ്ത്രീയമായി സയന്റിഫിക്കലി ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് രാമായണത്തിൽ ആധ്യാത്മികത മാത്രമല്ല, ഭൗതികത മാത്രമല്ല, അസാധാരണമാം വിധം നിത്യജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട പല കാര്യങ്ങളുടെയും ചിന്തിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങളുടെ നിറകുടമാണ് രാമായണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതം എന്ന രാഷ്ട്രം, അതിനകത്ത് ആ ചൈതന്യം ഉൾക്കൊള്ളുന്നൊരു ജനതയാണ് ഹൈന്ദവ ജനത. ആ പദത്തിനൊരർത്ഥമുണ്ട്. ഹിന്ദു എന്ന വാക്ക്, ആരാണ് ഹിന്ദുക്കൾ? ആ സിന്ധു സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമിക മാതൃഭൂഃ പിതൃഭൂശ്ചൈവ സ വൈ ഹിന്ദുരിതി സ്മൃത. സപ്ത സിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഈ ഭൂവിഭാഗത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് ആരെല്ലാമാണോ കണക്കാക്കി പൂജിക്കുന്നത്, ആദരിക്കുന്നത്, அவரையான ஹிந்துக்கள் என்பது சப்த சிந்துக்கள் முதல் இந்தியன் மகாசமுதிரம் வரையுள்ள பூவிபாகத்தை மதர்லாண்ட் ஆண்ட் ஃபாதர்லாண்ட் அல்ல மாதபூ புண்ணியபூஷ்சைவ மதர்லாண்ட் ஆண்ட் ஹோலிலாண்ட் ஆயிட்டு ஆரெல்லாமோ கணக்காக்கிறது அவரையான ஹிந்துக்கள் என்பது குருவாயூர் தேவஸ்வம் போர்டி முன்பில் ஹிந்துக்கள்க்கு மாத்தமே பிரவேசனம் உள்ளு எழுதியதனுசரிச்சு ஈ ஹிந்து டெஃபனிஷன் அனுசரிச்சு யேசுதாசனும் யூசஃப் அலி கேச்சேரிக்கும் அதினகத்தேக்கு கேறாம். காரணம் அவர் ஈ டெஃபனிஷன் அகத்து ஹிந்துக்கள் தண்ணியான. அடுத்த போயிண்ட் ஹிமாலயம் சமாரப்ய யாவத் ஹிந்து சரோவரம் தம் தேவநிர்மிதம் தேசம் ஹிந்துஸ்தானம் பிரஜக்ஷதே. ஹிமாலயம் முதல்க்கு இந்தியன் மகாசமுதிரம் வரையுள்ள தேவநிர்மிதமான தேசத்தையான ஹிந்துஸ்தானம் என்பயது. அப்போ ஹிந்து என்ன வாக்கு ஹிந்துஸ்தானம் என்ன பதம் இவ ரெண்டும் 1947 ஆகஸ்ட் 14 தீயதி அர்ராத்திரிக்கு சேஷம் உண்டாயதல்ல. அதினேக்காள் சகசிராப்தங்களுக்கு முன்பு பத்மபுராணத்திலும் விஷ்ணு புராணத்திலும் அதுபோல தான் ப்ரஹஸ்பதி சம்ஹிதையிலும் பிருகு சம்ஹிதையிலும் எல்லாம் அதி கஹனமாய பாரத க்ஷேத்ர வர்ணனையுடைய கூட்டத்தில் பாரதபூமியை குறச்சும் பாரதீயரை குறச்சும் ஹிந்து என் பதத்தின் உத்பவத்தை குறச்சும் எல்லாம் வளர வளர வாய்ட்டு பயன் ஆ ஹிந்து தர்மத்தின் மட்டொரு பேரு கூடிய சனாதன தர்மம் என்ன நாம் எல்லாவரும் அறியுள்ளது விவரிக்கப்படது. எந்த சனாதன தர்மம் ரெண்டு வாக்களான அது உள்ளது. அதில் ஒன்றாமத்தேது சனாதனம். ஆ சனாதனம் என் பதத்தின் அர்த்தம் ரெண்டு தரத்தில் உண்டு. சனாதனம் என்னால் சிர புராதனம் ப்ளஸ் நித்ய நூதனம் ஈஸ் ஈக்வல் டு சனாதனம். எவர் ஏன்ஷியன்ட் ஆன் எவர் நோவல் அதிபுராதனமான என்னால் அத்தியாதுனிக ஜனதக்கு ஏற்றவும் அனுயோஜியமான சிர புராதனம் ப்ளஸ் நித்ய நூதனம் ஈஸ் ஈக்வல் டு சனாதனம். மற்றொரு டெஃபனிஷன் பகவத் கீதையில் ஸ்ரீகிருஷ்ணன் தான் நல்கிட்டு அச்சேத்யோயம் அதாஹ்யோயம் அக்லேத்யோ சோஷிய ஏவஜ நித்ய சர்வகதஸ்தானு ரஜலோயம் சனாதனா. அக்னி கொண்டு ஆயுதம் கொண்டு வாயு கொண்டு ஜலம் கொண்டு நசிப்பிக்க சாதிக்காத்ததேதாணோ என்னும் எல்லாத்திலும் எப்பொழுதும் சாநித்யம் உள்ளதேதாணோ ஒலும் இல்லாதையாக்க பற்றாத்த விதம் அச்சஞ்சலாயிட்டுள்ளதேதாணோ அதான சனாதனம் என் வாக்கு. சனாதனம் என் வாக்கி அர்த்தம் தர்மம் என் வாக்கி அர்த்தம் தாரணால் தர்ம. நம்மளே தரிச்சு கொண்டு போகிறது கொண்டு நமக்கு பந்தாவ வக்திக்கொண்டு மார்க்கம் நல்கி கொண்டு போகிறதேதாணோ அதான தர்மம். அப்போ சனாதன தர்மம் என்பால் என்னும் ஈமியில் நிலநில்க்கதும் எல்லா விபாகத்திலுள்ள ஜனதக்கும் மார்க்கம் நல்கிறதுமாய ஒரு சந்தேஷம் உள்க்கொண்ட ஜீவித ரீதியான சனாதன தர்மம் என் பதம் கொண்டு உதேசிக்கிறது. രാമായണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ധർമ്മം എന്ന പദത്തെക്കുറിച്ച് അല്പം കൂടി നാം അറിയേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വിവരിച്ച മറ്റൊരു വരിയുണ്ട്, ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ധർമ്മം പ്രഭാപൂരിതമാകുന്നത് ആചാരത്തിലൂടെയാണ്. ആ ധർമ്മമാണ് അച്യുതനിലേക്ക് ഉള്ള പ്രയാണം എളുപ്പത്തിൽ സാധ്യമാക്കുന്നത്. അച്യുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗുരുവായൂരിൽ വന്ന് അച്യുതൻ എന്ന് പലപ്പോഴും പറയാറുണ്ട്. പണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ഏതായാലും അച്യുതൻ എന്ന വാക്കിൻ്റെ അർത്ഥം ച്യുതി ഇല്ലാത്തവൻ, നാശം ഇല്ലാത്തവൻ ആരാണോ അവനാണ് അച്യുതൻ. ഇപ്പോൾ ധർമ്മസ്യ പ്രഭുരച്യുത, ധർമ്മത്തിൻ്റെ ആധാരത്തിലുള്ള ജീവിതമാണ് ച്യുതി ഇല്ലാത്ത, തളർച്ചയില്ലാത്ത, നാശമില്ലാത്ത, ഡീഗ്രഡേഷൻ ഇല്ലാത്ത, ഡെനിഗ്രേഷൻ ഇല്ലാത്ത ഒരു ജീവിതത്തിന് ആധാരമായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ആ വരി ആധാര ആചാര പ്രഭവോ ധർമ്മ, ആചാരങ്ങൾ ധർമ്മത്തെ പ്രഭാപൂരിതമാക്കുന്നു. ധർമ്മത്തിലൂടെ അത്യുജ്വലമായ നാശമില്ലാത്ത ഒരു കർമ്മബന്ധാവിലേക്ക് നാം നയിക്കപ്പെടുന്നു. അപ്പോൾ ആചാരം എന്ന് പറയുന്നത് ധർമ്മത്തിന് ചൈതന്യം നൽകുന്നതേതോ അതാണ് ആചാരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു വലിയ കാര്യം, എന്താണ് ആചാരം, എന്താണ് ധർമ്മം, ആ ധർമ്മം രാമായണത്തിൽ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ, ഓരോ വ്യക്തിയും അനുശാസിക്കേണ്ട ആചാരങ്ങളുണ്ട്. ഒരമ്മ മാതാവ് സുപ്രഭാതം മുതൽക്ക് അവര് ഉറങ്ങാൻ പോകുന്നത് വരെ അനുശാസിക്കേണ്ട ആചാരങ്ങൾ എത്രയാണ് എന്ന് ധർമ്മശാസ്ത്രം വിവരിക്കുന്നു. അതുപോലെ ഒരു സ്ത്രീ അമ്മയാകുന്നത് മുതൽക്ക് അവരുടെ അവസാന ദിവസം വരെ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന മാതൃ സ്ഥാനത്തിൽ അവര് അനുശാസിക്കേണ്ട ആചാരങ്ങൾ. മാതാവ് എന്ന സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അവർ ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ, അതൊരു പുസ്തകത്തിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞെഴുതിയാൽ ആ മാതാവിൻ്റെ ആചാരങ്ങളുടെ ആകത്തുക എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് മാതൃധർമ്മം. അതുപോലെ ഒരു പിതാവ്, അച്ഛൻ, പള്ളിയച്ഛനല്ല, ഒരു പിതാവ് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, പിതാവ് എന്ന സ്ഥാനത്ത് എത്തുന്ന ദിവസം മുതൽക്ക് അവസാനം വരെ അനുഷ്ഠിക്കേണ്ടതായ സർവ ആചാരങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതിയാൽ അതാണ് പിതൃധർമ്മം. അപ്പം മാതൃധർമ്മം മനസ്സിലായി, പിതൃധർമ്മം മനസ്സിലായി, ഇനി ഭർതൃധർമ്മം, ധർമ്മ ഓഫ് എ ഹസ്ബൻഡ്. വിവാഹം കഴിഞ്ഞ് നമ്മളെല്ലാം ഹിന്ദുക്കള് 5 തരത്തിലാണ് വിവാഹം കഴിക്കുന്നത്. കതിർമണ്ഡപത്തിൽ കയറിയാൽ ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തില് താലി കെട്ടി 1, മാലയിട്ട് 2, പുടവ കൊടുത്ത് 3, മോതിരം മാറി 4, പാണി ഗ്രഹണം ചെയ്ത് വലത്തെ കൈകൾ തമ്മിൽ പിടിച്ച് അങ്ങനെ അഞ്ച് താലി കെട്ടി മാല ചാർത്തി മോതിരം മാറി പുടവ കൊടുത്ത് പാണി ഗ്രഹണം ചെയ്ത് കൈകൾ തമ്മിൽ പിടിച്ച് അഞ്ചു തരത്തിലാണ് കതിർ മണ്ഡപത്തിൽ വിവാഹം നടക്കാറുള്ളത്. എന്തിനാ അഞ്ചു തരത്തിൽ വിവാഹം നടത്തുന്നത്? പ്രാണ അപാന വ്യാന ഉദാന സമാന ഏവച പഞ്ചപ്രാണനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണ് വിവാഹം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം കഴിക്കുന്ന ദിവസം മുതൽക്ക് ഒരു ഭർത്താവ് അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തെല്ലാമാണ് എന്ന് ധർമ്മശാസ്ത്രം അക്ഷരം പ്രതി എഴുതി വച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ആ ആചാരങ്ങളുടെ ആകത്തുകയാണ് ഭർതൃധർമ്മം. ഞാനിപ്പോൾ മൂന്ന് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു: അമ്മയുടേത്, അച്ഛൻ്റെത്, ഭർത്താവിൻ്റെത്. ഇതുപോലെ ഭാര്യയുടെ ധർമ്മമുണ്ട്, പത്നി ധർമ്മം. ശ്രീനാരായണ ഗുരുദേവൻ പത്നി ധർമ്മം എന്ന് പറഞ്ഞു തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഗുരുദേവന്റെ 61 പുസ്തകങ്ങളിൽ ഒരു ഉജ്ജ്വലമായ ചെറിയ പുസ്തകമാണ് പത്നി ധർമ്മം എന്ന പുസ്തകം. ഒരു ഭാര്യ കഴുത്തിൽ താലി സ്വീകരിക്കുന്ന ദിവസം മുതൽക്ക് മരണം വരെ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളാണ് പത്നീധർമ്മം. ഒരു മകൻ ജനിച്ച് ഭൂമിയിൽ വീണ് വകതിരിവ് ഉണ്ടാകുന്നത് മുതൽക്ക് ജീവിക്കാൻ ആദ്യത്തെ പിച്ചവെപ്പ് നടക്കുന്നത് മുതൽക്ക് ആ മകൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളാണ് പുത്രധർമ്മം. അതുപോലെ പുത്രീധർമ്മം, സഹോദരധർമ്മം, സഹോദരീധർമ്മം, ആചാര്യധർമ്മം, പൗരധർമ്മം, ഇങ്ങനെ ഓരോരുത്തർക്കും ധർമ്മമുണ്ട്. ധർമ്മമില്ലാത്ത രണ്ട് വിഭാഗം ആൾക്കാരേ ഉള്ളൂ: MLA-മാരും MP-മാരും. ബാക്കി എല്ലാവർക്കും ധർമ്മമുണ്ട്. ആ ധർമ്മം അവനവൻ അനുഷ്ഠിക്കാൻ അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതീയർ നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ അർജുനനോട് 5140 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഒരു സന്ദേശം നൽകി: സ്വധർമ്മം അഭിജാപേക്ഷ നവികമ്പിതുമർഹതി. ഹേ അർജുന, ക്ഷത്രിയനായ നീ, നിനക്ക് പറഞ്ഞിരിക്കുന്നൊരു ധർമ്മമുണ്ട്, നിന്റെ രാഷ്ട്രത്തെ സംരക്ഷിക്കുക. ആ സ്വധർമ്മമാണ് നീ അനുഷ്ഠിക്കുന്നത്. ഹസ്തിനപുരം എന്ന രാഷ്ട്രത്തിൽ ദുർഭരണം നടക്കുന്നു ദുര്യോധനന്റെ, അതിന് കൂട്ടുനിൽക്കുന്നു ഭീഷ്മ പിതാമഹൻ, അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു ദ്രോണാചാര്യര്, അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ പല സഹോദരന്മാരും, അവരെല്ലാം അധർമ്മത്തിന്റെ പക്ഷത്താണ്. പക്ഷേ ക്ഷത്രിയനായ നീ നിന്റേതായിട്ടുള്ള ധർമ്മം ചെയ്തേ മതിയാകൂ. ക്ഷത്രിയന്റെ ധർമ്മമാണ് ക്ഷിതിത്രാണം. അധർമ്മം എവിടെയെല്ലാം ഉണ്ടെങ്കിലും ആ അധർമ്മത്തെ മാറ്റി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, ഇത് ക്ഷത്രിയന്റെ ധർമ്മമാണ്, അതാണ് നീ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹേ അർജുന, തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അതുകൊണ്ട് ഹേ അർജുന, നീ യുദ്ധം ചെയ്യുന്നത് നിന്റെ ബന്ധുക്കളോടല്ല, ആചാര്യന്മാരോടല്ല, പിതാമഹന്മാരോടല്ല, നിനക്കിഷ്ടമില്ലാത്തവരോടല്ല. ഒരുപക്ഷെ നിനക്കിഷ്ടമുള്ളവർ തന്നെ ആയിരിക്കാം, അവര് നിന്റെ ബന്ധുക്കളായിരിക്കാം. പക്ഷെ അതിനേക്കാൾ ഉപരി അവരെല്ലാം ഹസ്തിനപുരത്തില് അധർമ്മം നിലനിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്താണ്. ഹസ്തിനപുരത്ത് അധർമ്മം വാണരുളുമ്പോൾ നിനക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. അതുമാത്രമാണ് നീ നോക്കേണ്ടത്. ഏത് ഒരു രാഷ്ട്രത്തെ അധർമ്മം ഗ്രസിക്കുമ്പോൾ ആ അധർമ്മത്തെ മാറ്റുക എന്ന കർത്തവ്യമാണ് നിനക്ക് അനുഷ്ഠിക്കാനുള്ളത്. അതുകൊണ്ട് ഹേ അർജുന, നീ നിന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചാലും അവിടെ ക്ഷത്രിയന് ധർമ്മമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, അമ്മയ്ക്ക് ധർമ്മമുണ്ട്, അച്ഛന് ധർമ്മമുണ്ട്, മകന് ധർമ്മമുണ്ട്, മകൾക്ക് ധർമ്മമുണ്ട്, സഹോദരനുണ്ട്, സഹോദരിക്കുണ്ട്, എല്ലാവർക്കും ധർമ്മമുണ്ട്. ഇവരുടെ ധർമ്മം മാതാവിൻ്റെ ധർമ്മം പ്ലസ് പിതാവിൻ്റെ ധർമ്മം പ്ലസ് പുത്രൻ്റെ ധർമ്മം പ്ലസ് പുത്രിയുടെ ധർമ്മം പ്ലസ് സഹോദരൻ്റെ ധർമ്മം പ്ലസ് പത്നിയുടെ ധർമ്മം പ്ലസ് ഭർത്തൃധർമ്മം പ്ലസ് പൗരധർമ്മം പ്ലസ് ആചാര്യധർമ്മം എല്ലാവരുടെയും ധർമ്മങ്ങൾ ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോഴാണ് നമുക്ക് സനാതനധർമ്മം എന്ന പദത്തിന് അർത്ഥം ലഭിക്കുക. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ വരിയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ഹിന്ദു എന്ന വാക്കിന് നിർവചിച്ചു, ഹിന്ദുസ്ഥാനം എന്ന വാക്കിനെ നിർവചിച്ചു, സനാതനധർമ്മത്തിൽ സനാതനം എന്ന വാക്കിനെ നിർവചിച്ചു, ധർമ്മം എന്ന വാക്കിനെ നിർവചിച്ചു, ധർമ്മവും ആചാരവും തമ്മിലുള്ള ബന്ധം നിർവചിച്ചു. ആചാരങ്ങളുടെ സങ്കലനമാണ്, അഡീഷനാണ് ധർമ്മം എന്ന് പറഞ്ഞു. ഓരോ വ്യക്തിക്കും അവരനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി. ഇവരെല്ലാവരും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളുടെ ആകത്തുകയാണ് സനാതനധർമ്മം എന്നും വിവരിച്ചു. ആ സനാതനധർമ്മമാണ് ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തിയത്. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലും ഒരൊറ്റ രാഷ്ട്രത്തിൽ പോലും മതം എന്ന വാക്കില് ധർമ്മം എന്ന അർത്ഥമില്ല. ക്രിസ്തു മതം എന്ന വാക്കിന് ക്രിസ്ത്യാനിയുടെ ധർമ്മം എന്നർത്ഥമില്ല. ഇസ്ലാം മതം എന്ന വാക്കിന് മുസൽമാന്റെ ധർമ്മം എന്നർത്ഥമില്ല. ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ ആരാധ്യനായ ക്രിസ്തുദേവൻ ഈ സത്യത്തെക്കുറിച്ചോ വീക്ഷണത്തെക്കുറിച്ചോ തോന്നലുകളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മതം അഭിപ്രായം, മതം ഈസ് ഈക്വൽ ടു ഒപ്പീനിയൻ, ആ ഒപ്പീനിയൻ അദ്ദേഹം പറഞ്ഞതാണ് ക്രിസ്തു മതം. ജീവിതത്തെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്ന വരികളാണ് ഖുറാനിലൂടെ ഇസ്ലാം മതത്തിന് ആധാരമായത്. പക്ഷേ ഹിന്ദു മതം എന്ന ഒരു വാക്കില്ല. ഹിന്ദു എന്ന ഒരു വ്യക്തി പറഞ്ഞ വരികളല്ല ഭാരതത്തിലുള്ളത്. കാരണം ഹിന്ദു എന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല, ഹിന്ദു എന്ന് പേരായ ഒരാളുമില്ല. പിന്നെന്താ ഹിന്ദുമതം എന്ന് പറയാൻ കാരണം? മറ്റെല്ലാം മതമായതുകൊണ്ട്, വേറെ ഒരു വാക്കും ഇല്ലാത്തത് കൊണ്ട്, വേറെ ഒരു വാക്കും അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട്, സത്യമറിയാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് സനാതനധർമ്മത്തിന് വെറുതെ ഹിന്ദുമതം ഹിന്ദുമതം എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളും ബാക്കിയുള്ളവരും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേരാണ് ഹിന്ദുമതം. അല്ലാതെ ഹിന്ദു എന്ന ഒരാളുടെ ഒപ്പീനിയൻ അല്ല ഹിന്ദുമതം, അത് സനാതനധർമ്മമാണ്. ആ ധർമ്മത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് വിവരിക്കുന്നത്. ആ ധർമ്മം വിവരിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ധർമ്മശാസ്ത്രം. ഈ ധർമ്മശാസ്ത്രം എന്ന പുസ്തകം എവിടെയാ വരുന്നത്? ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ഏത് ഭാഗത്താണ് ധർമ്മശാസ്ത്രം എന്ന ഗ്രന്ഥം വരുന്നത്, അല്ലെങ്കിൽ ഗ്രന്ഥഭാഗം വരുന്നത്? ഓർക്കാൻ സാധിക്കുന്നവര് ഓർക്കാൻ ശ്രമിക്കുക. നാല് വേദങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ 19 ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ 11 ആരണ്യക ഗ്രന്ഥങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ 108 ഉപനിഷത്തുക്കൾ. ഒന്നുകൂടി പറയാം, വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഈ നാലും ചേർന്നതാണ് വൈദിക ഗ്രന്ഥങ്ങൾ. ആ നാലെണ്ണത്തില് അവസാനമാണ് ഉപനിഷത്ത് വരുന്നത്. അതുകൊണ്ട് ഉപനിഷത്തുക്കളെ വേദാന്തങ്ങൾ എന്ന് പറയുന്നു. അന്ത്യത്തില് അന്തമായിട്ട് അവസാനമായിട്ട് വരുന്നത് കൊണ്ട് ഉപനിഷത്തുക്കളെ വേദാന്തങ്ങൾ എന്ന് പറയുന്നു. ഈ വൈദികമായ നാല് ശാഖകളും കഴിഞ്ഞ് അതിൻ്റെ താഴെ വേദാംഗങ്ങൾ വരുന്നു, വേദത്തിൻ്റെ അംഗം, അംഗം അവയവം, ഓർഗൻസ്, സബ് പാർട്ട്. ആ വേദാംഗങ്ങൾ ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, ഇത് പലർക്കും ഓർമ്മിക്കാൻ സാധ്യമല്ല. എങ്കിലും കുറച്ചു പേർക്കെങ്കിലും ഭാവിയിൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതൊന്ന് ഓർക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രം ഒന്നുകൂടി ആവർത്തിക്കാം. വേദ മന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതി എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ശിക്ഷാ ഗ്രന്ഥങ്ങളിലൂടെ വിവരിച്ചിട്ടുണ്ട്. വേദത്തിലെ ഓരോ വേദ സംസ്കൃത പദവും, വേർഡ്സ് ഓഫ് വേദാസ്, എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിരുക്ത ഗ്രന്ഥത്തിൽ പറയുന്നു. വേദത്തില് ഋഗ്വേദത്തില് 11,528 വരികളുണ്ട്. ആ വരികള് കമ്പോസ് ചെയ്തപ്പോൾ പദങ്ങൾ തമ്മിൽ ചേർക്കാൻ ഏത് വ്യാകരണ ഗ്രാമർ നിയമങ്ങളാണോ സൃഷ്ടിച്ചത്, ദ ഗ്രാമർ ഓഫ് സാൻസ്ക്രിറ്റ്, അത് വ്യാകരണം. ശിക്ഷ, നിരുക്തം, വ്യാകരണം, വേദ മന്ത്രങ്ങൾ എഴുതിയപ്പോൾ അതില് 24 അക്ഷരങ്ങളുള്ള വരികളുണ്ട്, 28 അക്ഷരങ്ങളുള്ളത്, 32 അക്ഷരങ്ങളുള്ളത്, 36 അക്ഷരം, 40, 44, 48, 52, 56 അക്ഷരങ്ങൾ വീതമുള്ള വരികളുണ്ട്. ആ വരികൾ ഒരു ഛന്ദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രോസോഡി എന്ന് ഇംഗ്ലീഷിൽ പറയും, വൃത്ത നിയമം, പിംഗളാചാര്യൻ എഴുതിയ ഛന്ദശാസ്ത്രത്തിലൂടെയാണ് നാലാമത്തെ വേദാംഗമായ ഛന്ദസ് വരുന്നത്. ഒന്നുകൂടി ആവർത്തിക്കാം: ശിക്ഷ, വേദമന്ത്രം ചൊല്ലേണ്ട രീതി, നിരുക്തം, വേദങ്ങളുടെ പദങ്ങളുടെ ഉത്ഭവം, വ്യാകരണം, വേദമന്ത്രങ്ങളുടെ ഗ്രാമറ്, ഛന്ദശാസ്ത്രം, വേദമന്ത്രങ്ങളിലുള്ള അക്ഷരങ്ങളുടെ എണ്ണം ക്രമീകരിച്ച് എഴുതിയിരിക്കുന്ന വൃത്ത നിയമം, ജ്യോതിഷം, അത് നിങ്ങൾക്കറിയാം, എല്ലാം അറിയാം. ജ്യോതിഷം എന്നാൽ പ്യുവർ മാത്തമാറ്റിക്സ് പ്ലസ് പ്യുവർ അസ്ട്രോണമി പ്ലസ് ഹൊറോസ്കോപ്പ്, പ്രഡിക്ഷൻ, ഇത് മൂന്നും ചേർന്നതാണ് ജ്യോതിഷം. ശുദ്ധമായ ഗണിതശാസ്ത്രം പ്ലസ് ശുദ്ധമായ ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി പ്ലസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവചനം നടത്തുന്ന, നമ്മൾ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞ് പ്രവചനം നടത്തുന്ന ഉജ്ജ്വലമായ ജാതക ഭാഗം, ഇത് മൂന്നും ചേർന്നതാണ് അസ്ട്രോളജി അഥവാ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം അഞ്ചെണ്ണമായി. ആറാമത്തേത് കൽപ്പശാസ്ത്രം. ആ കൽപ്പശാസ്ത്രത്തിലാണ് നാം ഇപ്പോൾ പറഞ്ഞ ധർമ്മശാസ്ത്രം വരുന്നത്. ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ആവർത്തിക്കാം: ആറാമത്തെ വേദാംഗമായ കൽപ്പശാസ്ത്രത്തെ നാലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ശ്രൗതസൂത്രം. യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ശ്രൗതസൂത്രം. രണ്ടാമത്തേത് ഒരു ഗൃഹസ്ഥൻ വീട്ടിൽ ജീവിക്കുമ്പോൾ ജനനം മുതൽക്ക് മരണം വരെ അനുഷ്ഠിക്കേണ്ടതായ സർവ ആചാരങ്ങളും, അതാണ് ഗൃഹ്യസൂത്രം. ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, നിഷ്ക്രമണം, ചൂടാകരണം തുടങ്ങി ജാതകമെഴുത്ത്, പേരിടല്, ചോറ് കൊടുക്കല്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകല്, ഉപനയനം നടത്തല്, വിവാഹം നടത്തല്, പുതിയ വീട് വയ്ക്കാൻ വേണ്ടി തറക്കല്ലിടല്, വീട്ടിനകത്തേക്കുള്ള ഗൃഹപ്രവേശനം തുടങ്ങി 41 ஆச்சாரங்கள் உண்டு. அதில் பிரதானப்பட்ட 16 ஆச்சாரங்களே ஷோடச சம்ஸ்காரங்கள், 16 சாக்ரமென்ட்ஸ் என்று பரையும். 16 சம்ஸ்காரங்கள், 41 உள்ளது ஆகே. இது கல்பசாஸ்திரத்தின் ரெண்டாமத்தை பாகமாய கிருஹ்யசூத்திரத்தில் பரையுது. மூணாமத்தை பாகம் தர்மசாஸ்திரம் ஓரோ வியக்தியும் அனுஷ்டிக்கேண்டதாய சகல கர்மங்களும் அக்கமிட்டு பரையுன்னதான தர்மசாஸ்திரம். சிறிய சிறிய காரியங்கள் போலும் தர்மசாஸ்திரத்தில் அதி கஹனமாயிட்டு விவரிக்கணும். ஒரு உதாரணம், பக்ஷணம் கழிக்கும்போல் ஸ்ரத்திக்கேண்ட காரியங்கள் தர்மசாஸ்திரத்தில் எங்கனையா விவரிக்கிறது? 64 போயிண்டுகளான பக்ஷணம் கழிக்கும்போல் ஸ்ரத்திக்கன் வேண்டி நமக்கு உபதேசம் நல்கிது. அதில் ஆத்தியத்தேது, 8 வயசின் தாழே உள்ள குட்டி உண்டாக்கிய பக்ஷணம் கழிக்கருது. 78 வயசின் மகளில் உள்ள வக்திகளுக்கு கண்ணின் காய்ச்ச குறவாணில் அவர் உண்டாக்கிய பக்ஷணம் கழிக்கருது. அதுபோல தே பக்ஷணம் நடந்து கொண்டு கழிக்கருது, வாகனத்தில் யாத்திரு கொண்டு கழிக்கருது, வஞ்சி துழஞ்சு கொண்டிருக்கோள் கழிக்கருது, கிரகண சமயத்து கழிக்கருது, திருசந்தியா சமயத்து கழிக்கருது, ரோகியுடைய சாநித்தியத்தில் கழிக்கருது, மட்டவர் பட்சத்தை புச்சிக்கிற சமயத்து பட்சம் கழிக்கருது, ஸ்மசானத்தில் கத்தின தீய அது கெடுத்தி ஆ விறகு புறத்தேக்கெடுத்து பட்சம் பாகம் செய்யட்டில் ஆட்சம் கழிக்கருது. அதுபோல தே அறியாத்த சசியங்களோ மாம்சங்களோ சேர்ந்து உண்டாக்கிய பட்சம் பரீட்சிக்காது கழிக்கருது. எவடக்கெங்கிலும் போகும்போது அப்படி பட்சம் பாகம் செய்யும் வக்தியை குறித்து முன்விதி இல்லாது வக்தமாக போதமுள்ளவனான தயாராக்கி இருக்கிறது எறியாது ஆட்சம் கழிக்கருது. தனுத்த பட்சம் கழிக்கருது, பரிதிக்கப்புறம் சூடுள்ள பட்சம் கழிக்கருது, ஒரு திவசத்தில் கூடுதல் பழகிய பட்சம் கழிக்கருது, ஃபர்மெண்டட் பட்சம் ஆனால் மகளில் பதையுண்டில் கழிக்கருது, பட்டியோ பூச்சையோ அரணையோ கௌளியோ அடுத்து கூட போயிட்டுண்டில் ஆட்சம் கழிக்கருது. இத்தையும் வாய்ட்டு ஞாபகோடு ஏதாண்டு ஒரு 10-15 போயிண்டான பெட்டது பண்ணது. இங்கே 64 போயிண்ட் பட்சத்தை குறித்து மாத்திரம், இங்கே ஓரோ காரியத்திலும் எங்கனையான ஸ்நானம் செய்யது, எங்கனையான ஈஸ்வர தர்சனம் நடத்தேண்டது, எங்கனையான தியானிக்கேண்டது, எங்கனையான பிரபாதகிருத்தியங்கள் நிர்வகிக்கேண்டது, எங்கனையான உறங்கான் போகேண்டது, இப்பிரகாரம் தர்மசாஸ்திரத்தில் அதிகனமாய் சுச்சிந்திதமாய்ட்டு ஓரோ வக்தியும் ஆச்சரிக்கேண்டதாய சந்தேஷங்கள் நல்கிட்டுள்ள கல்பசூத்திரத்திலே மூணாமத்தை பாகத்தின் பேரான தர்மசாஸ்திரம். ஒன்னுகூடி ஞான் திரிச்சு வரா, காரணம் மேல்பத்தூர் ஓடிட்டோரியத்தில் வந்திட்டு வெறதே எந்தெங்கிலும் பண்ணிட்டு திரிச்சு போய் என்ன ஒரு குற்றபோதம் உண்டாகாதிக்க ஒன்று அறிக்க வேண்டி வேதம், பிராமணம், ஆரண்யகம், உபனிஷத்துக்கள் இது வைதிக கிரந்தங்கள், வேதாங்கங்கள், சிக்ஷா, நிருக்தம், வியாகரணம், சந்தசாஸ்திரம், கல்பசாஸ்திரம், ஜோதிஷம், ஜோதிஷம் கல்பசாஸ்திரம் என்னான ஞான் நேரத்தை பண்ணது. அதில் கல்பசாஸ்திரத்தில் யாககர்மங்கள் அனுஷ்டிக்கும்போது ஆச்சரிக்கேண்டதாய யஜ்ஞ காரியங்கள் ஸ்ரௌதசூத்திரத்திலூட, ஒரு கிரகஸ்தன் ஆச்சரிக்கேண்டதாய காரியங்கள் ஸ்திரீ ஆனிலும் புருஷனாங்கிலும் ஆச்சரிக்கேண்டதாய காரியங்கள் கிரகசூத்திரத்திலூட, தார்மிகமாய்ட்டு ஓரோ வக்தியும் அனுஷ்டிக்கேண்டதாய காரியங்கள் தர்மசாஸ்திரத்தில் விவரிக்கணும். லாஸ்ட் 4ஆமத்தை பாகம் அச்சனும் அம்மையோ பந்துக்களோ மக்களோ சொந்தம் வீட்டில் வச்சோ புறத்து வச்சோ ஆக்சிடென்ட் கொண்டோ யுத்தத்திலோ மட்டபகடங்கள் கொண்டோ ரோகம் வந்தோ மரிக்கையாணில் ஆ மரிச்சது சேஷம் அனுஷ்டிக்கேண்டதாய அந்தியகர்மங்கள் ஓரோ வக்தியும்
மரிக்கிறதனுசரிச்சு பிராயம் அனுசரிச்சு ரீதி அனுசரிச்சு மக்கள் உள்ளவராணோ இல்லாதவராணோ என்னுசரிச்சு விவாஹம் கழிச்சவராணோ கழிக்காத்தவராணோ என்னுசரிச்சு ஆ மரிச்ச வக்தியுடைய அந்தியகர்மங்கள் அனுஷ்டிக்கான நியமங்கள் விவரிக்கிற கிரந்தபாகமான பித்ருமேதசூத்திரம். அது கல்பசாஸ்திரத்தின் நாலாமத்தை பாகம். இத்தையும் ஞான் பரையன் காரணம், தொடக்கத்தில் ஞான் நங்களோடு பண்ணு ராமாயணத்தை குறித்து ஆத்யாத்மிகிட்டு பலரும் பிரபாஷணம் நடத்தி இவட வரும் தேவஸ்வம் போர்டுகாரும் இவட வராறிலும் இவட வந்து பிரபாஷணம் நடத்தி திச்சு போகும்போல் சாட்டிஸ்ஃபாக்ஷன் கிட்டி இல்லங்கிலும் சாட்டிஸ்ஃபிராக்ஷன் அது கிட்டன் வேண்டியான ஈ பிரபாஷணத்தில் ஈ பாகம் ஞானொன்று விவரிச்சது. ஈ கல்பசாஸ்திரத்தில் விவரிக்கிறசூத்திரத்திலும் தர்மசூத்திரத்திலுமான தார்மீகமாக காரியங்கள் விவரிக்கிறது. தொடக்கத்தில் ஞான் நங்களோடு பண்ணு பத்னி தர்மம், பர்த்ருதர்மம், பித்ருதர்மம், மாத்ருதர்மம், புத்திரதர்மம், ஆச்சாரியதர்மம் எட்செட்ரா. ஈ தர்மங்கள் விவரிச்சிருக்கிறது தர்மசாஸ்திரத்திலான. ஈ தர்மசாஸ்திரத்தில் பண்ணிருக்கிறது சிலப்போ அக்ஷரம் பிரதி நமக்கு ஃபோளோ செய்ய பற்றி வரில, அனுசாசிக்க பற்றி வரில. காரணம் தர்மசாஸ்திரத்தில் நல்கி இருக்கிறது தியரட்டிக்கல் தர்மசாஸ்திர நியமங்களான. எந்த தியரட்டிக்கல் தர்மசாஸ்திர நியமங்கள்? நீங்கள் அறியாம் கோளேஜில் தியரட்டிக்கல் கெமிஸ்ட்ரி படிப்பிக்கிண்டு, அப்ளைடு கெமிஸ்ட்ரி, தியரட்டிக்கல் ஃபிசிக்ஸ், அப்ளைடு ஃபிசிக்ஸ், தியரட்டிக்கல் மாத்தமாட்டிக்ஸ், அப்ளைடு மாத்தமாட்டிக்ஸ் தொடங்கியது. பாரதத்தில் சனாதன தர்மத்திலும் தியரட்டிக்கல் தர்மசாஸ்திர என்ற கன்செப்ட் உண்டு. அதுபோல அப்ளைடு தர்மசாஸ்திர என்ற கன்செப்டும் உண்டு. சில தார்மிக நியமங்கள் சில ஸ்தலத்து அதேபடி அனுசாசிக்க சாத்தியமல்ல. அது தேசவும் காலவும் நோக்கி தேசகால பரிச்சின்ன அது சூட்டபிள் ஆயிட்டுள்ள மோடிஃபிக்கேஷன் வருத்தி வேணும் அது ஜீவிதத்தில் பகர்த்தான். ஒன்று கூடி ஞான் ஆவர்த்திக்க, ஆச்சாரிய தேவோபவ தர்மசாஸ்திரம் பரையுன்னு, அதே சமயத்து துரோணாச்சாரியனே அடிச்சு தெறுப்பிக்க பாண்டவரோடு ஸ்ரீகிருஷ்ணன் பண்ணு ஆச்சாரிய தேவோபவ என்னது தியரட்டிக்கல் தர்மசாஸ்திர. அது அப்ளைடு ஃபீல்டிலேக்கு வந்தப்போ துரோணாச்சாரியனே வதிக்க பாண்டவரோடு பாண்டவருடைய ஆச்சாரியனாய துரோணனே வதிக்க கிருஷ்ணன் எந்த கொண்டு பண்ணு? ஆண்டவருடைய குருவான துரோணாச்சாரியர், சம்சயம் இல்ல. பட்சே ஆச்சாரியனாணில் போலும் அதர்மத்தின் பட்சத்து நின்று ராஷ்ட்ரத்தினெதிரே நின்று ராஷ்ட்ரத்தின் நியமசம்ஹிதகளைரட்சிக்கேண்டவரை மாற்றி நிறுத்தி நியமசம்ஹிதகளை தகர்க்குன்னுரியோதனாதிகளுடைய கூட்டத்தில் அதர்மத்தின் கூட்டத்தில் நின்றது கொண்டாடு அப்ளைடு தர்மசாஸ்திரில் திரோணாச்சாரியரே இல்லாதையாக்கன் பாண்டவரோடு ஸ்ரீகிருஷ்ணன் பண்ணது. பிதேவோபவ, பிதாவ் ஈஸ்வரனு துல்லியம், பீஷ்ம பிதாமகன், ஆராத்யனாய பீஷ்மரே சிகண்டியை முன்பில் நிறுத்தி அடிச்சு தெறிப்பிக்க ஸ்ரீகிருஷ்ணன் அர்ஜுனனோடு பரையன் காரணம், பீஷ்மர் நிற்கிறது ராஷ்ட்ரதர்மத்தினெதிரே. சத்யம், தர்மம், நீதி, நியாயம் இவக்கெதிரேயான பீஷ்மர் நின்றது துரியோதனன் கூட்டத்தில். அதுகொண்டான பீஷ்மரே ஈ சிகண்டியை முன்பில் நிறுத்திட்டு அர்ஜுனனோடு അസ്ത്രം അയക്കാൻ പറഞ്ഞത്. ഈ രണ്ടുദാഹരണങ്ങൾ ഞാൻ പറയാൻ കാരണം, തിയററ്റിക്കൽ ധർമ്മശാസ്ത്ര കനോട്ട് ബി അപ്ലൈഡ് ഇൻ അവർ ലൈഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. വി ഹാവ് ടു ലുക്ക് ദ സിറ്റുവേഷൻ എറൗണ്ട് അസ് ആൻഡ് വി ഹാവ് ടു അനലൈസ് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അസിമുലേറ്റ് ഇറ്റ്, ദെൻ കം ടു ദ പോയിന്റ് വാട്ട് ഈസ് കറക്റ്റ്. അതിന് ഭാരതത്തിൽ ഒരു നിയമമുണ്ട്, ഒരു വ്യക്തി കുടുംബത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആ വ്യക്തിയെ നശിപ്പിച്ച് കുടുംബത്തെ രക്ഷിക്കണം. ഒരു കുടുംബം സമൂഹത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആ കുടുംബത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചാൽ ആ സമൂഹത്തെ മൊത്തത്തിലില്ലാതെയാക്കിയിട്ട് രാഷ്ട്രത്തെ സംരക്ഷിക്കണം. ആ നിയമമാണ് അപ്ലൈഡ് ധർമ്മശാസ്ത്ര മഹാഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ചത്. ഇവിടെ ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്, ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് അറിയിക്കാൻ പൂർവീക ഋഷിവര്യന്മാർ രണ്ട് ഇതിഹാസങ്ങൾ എഴുതി. ആ ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ, ഇതി ഇപ്രകാരം, ഇഹ ഇവിടെ, ആസീത് ഉണ്ടായിരുന്നു, ഇതി അതുകൊണ്ട്, ഇതിഹാസ ഇപ്രകാരം ഇവിടെ നിലനിന്നിരുന്നു, ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നതുപോലെയാണ് ഇതിഹാസങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഭാരതീയരായ നമ്മൾ നിത്യജീവിതത്തിൽ എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ശ്രീരാമൻ്റെ ജീവിതത്തിലൂടെ വാൽമീകി മഹർഷിയെ കൊണ്ട് നാരദൻ പറഞ്ഞ് ഉപദേശിച്ച് എഴുതിപ്പിച്ചതാണ് വാൽമീകി രാമായണം. അപ്പോൾ വാൽമീകി രാമായണത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ശ്രീരാമനിലൂടെ, സുമിത്രയിലൂടെ, കൈകേയിയിലൂടെ, ലക്ഷ്മണനിലൂടെ, ഭരതനിലൂടെ, വസിഷ്ഠനിലൂടെ, ദശരഥനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അതാണ് അപ്ലൈഡ് ധർമ്മശാസ്ത്ര. ഇതിനകത്ത് ഇത്രയും ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നിങ്ങളിരിക്കുകയും ഒരാളും കോട്ടുവായ വിടാതെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഇംഗ്ലീഷ് വാക്കുകൂടി ഞാനിവിടെ പറയാം, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ. അതിലൊന്ന് സിംപതി എന്നൊരു വാക്ക്, ഒരാളോട് നമുക്ക് തോന്നുന്ന കാരുണ്യം, ദയ, ഏകദേശം ഇതാണ് സിംപതി എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു പദമുണ്ട് എംപതി. എംപതി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും അപ്പോൾ തോന്നുക, ആ വികാരത്തെയാണ് എംപതി എന്ന് പറയുക. അതായത് രാമായണം വായിക്കുമ്പോൾ ശ്രീരാമൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ശ്രീരാമൻ അനുഭവിച്ച, ശ്രീരാമൻ കേട്ട, ശ്രീരാമൻ കണ്ട, ശ്രീരാമൻ അറിയാൻ സാധിച്ച ആ കാര്യങ്ങൾ ഞാൻ അറിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിന് പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക, മനസ്സിലാക്കുക. ഇതിനാണ് എംപതി എന്ന ഏകദേശ അർത്ഥത്തിൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. ദശരഥൻ്റെ മാനസികാവസ്ഥ അറിയാൻ ദശരഥനെക്കുറിച്ച് വായിക്കുന്നതിനേക്കാൾ എളുപ്പം ദശരഥൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. കൈകേയിയുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഭരതൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഏതെങ്കിലും മന്ത്രിമാരോട് ദേഷ്യം തോന്നുകയാണെങ്കിൽ ആ മന്ത്രിയുടെ സ്ഥാനത്ത് ഞാനാണ് ഇരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചേക്കരുത്, കാരണം അത് പോക്ക് കേസാ. ബാക്കി നമ്മളുടെ ഇതിഹാസത്തിൽ ഓരോ വ്യക്തിയെയും മനസ്സിലാക്കാൻ എളുപ്പം, ഐ ആം സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ, ഐ ആം സിറ്റിംഗ് ഓൺ ഹിസ് സീറ്റ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്കാം. അങ്ങനെ നമ്മളെ കൊണ്ട് എംപതറ്റിക്കൽ ഫീലിംഗ്, ഞാൻ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് അറിയിക്കാനാണ് രണ്ട് ഇതിഹാസങ്ങൾ ഭാരതത്തിലെ പൂർവീക ഋഷിവര്യന്മാർ എഴുതിയത്. അതിൽ രാമായണത്തിൽ രണ്ട് തരം രാമായണമുണ്ട്. അത്ഭുതം ആർക്കും തോന്നാൻ സാധ്യതയില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഭാഗമായി വരുന്ന പൗരാണിക കാഴ്ചപ്പാടുള്ള പുരാണാധിഷ്ഠിത വീക്ഷണമുള്ള രാമായണത്തെയാണ് അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. വാൽമീകി കൈകൊണ്ടെഴുതിയ രാമായണത്തെയാണ് നമ്മൾ വാൽമീകി രാമായണം എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല, എങ്കിലും കേട്ടാൽ കൊള്ളാം എന്നുള്ളവർ മാത്രം രണ്ട് വരികൾ ശ്രദ്ധിക്കുക. അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമനെ ഈശ്വരൻ, അവതാരം, പ്രതിഷ്ഠാമൂർത്തി, ആരാധിക്കേണ്ടവൻ, ആവാഹിക്കേണ്ടവൻ, ആരത്തി കഴിക്കേണ്ടവൻ, നിവേദിക്കേണ്ടവനായ ഈശ്വരനായിട്ടാണ് അധ്യാത്മ രാമായണത്തിൽ ശ്രീരാമനെ കാണുന്നത്. വാത്മീകി രാമായണത്തിൽ ശ്രീരാമൻ എന്ന ചരിത്ര പുരുഷൻ നമ്മളെ പോലെ, എന്നെയും നിങ്ങളെയും പോലെ പച്ച മനുഷ്യൻ, വികാര വിചാരാധികളുള്ള, സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ വികാരമുള്ള, ഉയർച്ചയും താഴ്ചയും കാണുമ്പോൾ അല്പം വേദനിക്കുന്ന, വേദനകൾ കാണുമ്പോൾ വേദനിക്കുന്ന ഒരു പച്ച മനുഷ്യനായിട്ടാണ് വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ വാൽമീകി മഹർഷി ത്രേതായുഗത്തിൽ എഴുതി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധ്യാത്മ രാമായണ കണ്ടെയ്ൻസ് ദ സ്പിരിച്വൽ കൺസെപ്റ്റ് ഓഫ് ശ്രീരാമ, വേർ ആസ് വാൽമീകി രാമായണ കണ്ടെയ്ൻസ് ദ ഫിസിക്കൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ഓഫ് ശ്രീരാമ. ഇതാണ് പ്രത്യേകത. ഇതുപോലെ ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലുമുണ്ട്. ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ ഉജ്ജ്വലനായ ആത്മീയ ശ്രീകൃഷ്ണനാണ്. മയിൽപ്പീലി വെച്ച്, ഓടക്കുഴലൂതി, ഗോക്കളെ മേച്ച്, കാളിയൻ്റെ മുകളിൽ നൃത്തം ചവിട്ടി, കംസനെ വധിച്ച്, പീതാംബരം ധരിച്ച ഉണ്ണികൃഷ്ണനും ഭക്തിയുടെ മൂർത്തിമദ്ഭാവവും തത്വശാസ്ത്രത്തിൻ്റെ ഉജ്ജ്വലമായ അറിവുള്ള അതിപ്രഗത്ഭനായ ഒരു ആത്മീയ ബിംബമായിട്ടാണ് ഭാഗവതം ശ്രീകൃഷ്ണനെ അവതരിപ്പിക്കുന്നത്. അതേ സമയത്ത് മഹാഭാരതം BC 3140 5140 വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന ആ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലെ ഒന്നാം ദിവസം മുതൽക്ക് അന്ത്യദിവസത്തിൽ ദ്വാരകയിൽ നേരെ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയുള്ള ശ്രീകൃഷ്ണൻ, പച്ച മനുഷ്യനായ ശ്രീകൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ ഒരു പക്ഷേ ഓടക്കുഴൽ കണ്ടു എന്ന് വരില്ല, ആ ശ്രീകൃഷ്ണൻ്റെ തലയിൽ ഒരു പക്ഷേ മയിൽപ്പീലി കണ്ടു എന്ന് വരില്ല. കാരണം എന്നെയും നിങ്ങളെയും പോലെയുള്ള ഫിലോസഫിയും ഫിസിക്സും കെമിസ്ട്രിയും സൈക്കോളജിയും സോഷ്യോളജിയും ആന്ത്രോപ്പോളജിയും വിവരിക്കുന്ന ഒരു ശ്രീകൃഷ്ണനുണ്ട് മഹാഭാരതത്തിൽ. ആ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണൻ അത് പച്ച മനുഷ്യനായ ശ്രീകൃഷ്ണൻ, ഭാഗവതത്തിലെ ശ്രീകൃഷ്ണൻ ആത്മീയ ചൈതന്യമായ ശ്രീകൃഷ്ണൻ. ഇത് രണ്ടും വേറെ വേറെയാണെന്ന് പറയുകയല്ല, മറിച്ച് ശ്രീകൃഷ്ണന് രണ്ട് പേഴ്സണാലിറ്റിയുണ്ട്, ശ്രീരാമനും രണ്ട് പേഴ്സണാലിറ്റിയുണ്ട്. ആ ശ്രീരാമൻ വാൽമീകി രാമായണത്തിൽ നാം കാണുമ്പോൾ എങ്ങനെയാണ് ശ്രീരാമൻ്റെ ജീവിതം നമ്മളുടെ ജീവിതവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി രാമായണം നിത്യജീവിതത്തിൽ എന്ന സന്ദേശം നമുക്ക് எடுக்கன் சாதிக்க. ராமாயணம் நித்ய ஜீவிதத்தில் என்ன சந்தேஷம் நமக்கு எடுக்க சாதிக்க. ஒரு பத்து போயிண்ட் ராமாயணத்தின் விவித பாகங்களில் நமக்கு ஒன்று விசகலனம் செய்து நோக்காம். நம்ம ஜீவிதத்தில் பகர்த்தான் வேண்டி அதில் ஒன்றாமத்தை போயிண்ட் கைகேயி தசரதன் யுத்தத்தின் போயப்போ ரதத்தின் சக்கரம் அதி ஆணி தெறிச்சு போயப்போ ஆணி தெறிச்சு போகாது கைகொண்டு பிடிச்சு நிறுத்தி. அது ஒரு சம்பவமான ராமாயணத்திலேது. சரிக்கு ராமாயணத்தை ராமாயணமாக்கி மாற்றியது ஆணியான. ஆணி அப்படி பிரச்சனொன்னும் சிருஷ்டிச்சில்லாயிரங்கில் ராமாயணம் என்ன சரித்திரம் உண்டாகுமாயிரில்ல. ஒன்று நோக்க, தசரதன் யுத்தக்களத்தில் யுத்தம் செய்து கொண்டிருக்கும்போது ரதச்சக்கரம் அதி ஆணி புறத்தேக்கு வரும். நம்ம சிலர் பயாறது ரதத்தின் ஆணி போயப்போ கைகேயி விரல் வச்சு ஆணியுடைய ஸ்தானம் அலங்கரிச்சு அல்ல ஆணியுடைய ஆ ரோள் அபினயச்சு என்ன. ஒரு கைக்கும் ஒரு ரதத்தின் சக்கரத்தையும் பிடிச்சு நிறுத்தான் சாத்தியல்ல. வஸ்து எந்த ஆணி தெறிச்சு போயது பிடிச்சு நிறுத்தி கிரிப்பு கொடுத்து பிடிச்சு நிறுத்தி தெறிச்சு போகாதிக்க. அதுகொண்டு தசரதன் யுத்தத்தில் ஏகதேசம் விஜயம் வரிச்சு அப்படி நின்று புறத்து வந்து மரணப்படாது ஈ அயோத்தியட சக்கரவர்த்தியாய்ட்டு தொடரான் சாதிச்சு. மட்டொர்த்தத்தில் ஒரு சக்கரவர்த்தியாய தசரதன் யுத்தக்ஷேத்திரத்தில் பராஜயம் வராது சஹாயிச்சது பாரியாய தர்மபத்னியாய கைகேயியான. அப்படி கைகேயி செய்தது அவருடைய தர்மம் மாத்திரம். கைகேயி செய்தது ஒரு பாரியா தர்மம். கைகேயி செய்தது ஒரு ராஜ்ஞியுடைய பட்டமஷிஷியுடைய தர்மம் மாத்திரமான. பட்சே ஆ தர்மமான கைகேயி செய்தது என்னோர்க்காது தசரதன் கைகேயியுடைய அடுத்து வந்து அமிதமாய ஆஹ்லாதத்தோடு கூடி சோதிச்சு, நினக்கு எந்த வேண்டது எந்த வேண்டா நீ சோதிச்சோ, நான் தரான் தயாரான. இன்று அங்கே ஏதெங்கிலும் பர்த்தாவ் ஒரு பாரியோடு சோதிச்சால் ஒரு பட்சே பாரிய பரையுமாயிருக்கும் எனிக்கு ரெண்டு போம்பே டையிங்கி சாரி வேணும். பட்சே பண்டு போம்பே டையிங் இல்லாத்தது கொண்டாயிருக்காம் கைகேயி தற்காலம் பண்ணு இப்போ எனிக்கு ஒன்றும் வேண்ட ஆவசியம் உள்ளப்போ ஞான் சோதிச்சோளாம். ஈ ஒரு வரி ஒன்னோர்க்குக. நீங்களுமாய் பந்தமுள்ளவர் ஆரானெங்கிலும் மகனோ மகளோ பாரியையோ அச்சனோ அம்மையோ சுஹத்தோ சத்ருவோ ஆரானெங்கிலும் எந்த வேணமெங்கிலும் சோதிச்சோளூ என்ன ஒரு வாக்கு ஆர்க்கும் கொடுக்கருது. நீ எந்த சோதிச்சாலும் ஞான் தராம் என்ன வாக்கும் ஆர்க்கும் கொடுக்கருது. சிறியொரு சந்தேஷம் அது சிறுதாயிரல்ல. காரணம் எந்த அது ராமாயணத்தை இத்தையும் அதிக்கம் மாற்றி மறைச்சது. அப்போ எல்லா பர்த்தாக்கன்மரும் சிக்க, எல்லா பாரியமரும் சிக்க, எல்லா பிதாக்கன்மரும் மாதாக்கன்மரும் ப்ளஸ் எட்ஸெட்ரா அவர் ஒராளுக்கு வாக்கு கொடுக்கும்போது ஒராளுக்கு வரம் கொடுக்கும்போது அது சிரிச்சு வேணும். அது ஒன்றாமத்தை போயிண்ட். ரெண்டாமத்தை போயிண்ட் ராமாயணம் நித்ய ஜீவிதத்தில் கைகேயி வலிய குழப்பமுள்ள பார்ட்டி ஒன்றும் ஆயிரல்ல. ஒரு பிரச்சன உள்ள பார்ட்டி ஆயிரல்ல. ஓர்டினரி கப்பாசிட்டி பார்ட்டி ஆயிரம். பட்சே மந்தர என் அடிக்டீவ் ஆடட் ஃபோர்ஸ் அப்படி வந்தப்பழான கைகேயியுடைய சுவாவம் மொத்தத்தில் மாறியது. அப்போ எந்த அதில் மனசிலக்கேண்ட ரெண்டாமத்தை சந்தேஷம், எத்த நல்ல வக்தியாணிலும் എത്ര ഉജ്ജ്വലനായ വ്യക്തിയാണെങ്കിലും എത്രയെല്ലാം കഴിവുള്ള വ്യക്തിയാണെങ്കിലും മറ്റൊരുവനുമായി ചേരുമ്പോൾ ഒരു പക്ഷേ സ്വതസിദ്ധമായ ധാർമ്മിക ബോധത്തിൽ മാറ്റം സംഭവിക്കാം എന്ന് നാം ഓർക്കുന്നതാണ് രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തെ സന്ദേശം, രാമായണത്തെ രാമായണമാക്കി മാറ്റിയത് ആരാണ്? ഒരു പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് എടുത്തു പറയുന്നു, ശ്രീരാമൻ അദ്ദേഹം ശരിക്ക് അയോധ്യാധിപതിയായ ദശരഥൻ്റെ മകനായി ജനിച്ച് ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോയിരുന്നു എന്ന് വിചാരിക്കുക, ജസ്റ്റ് വിചാരിക്കുന്നു. ദശരഥൻ എന്ന ചക്രവർത്തി അദ്ദേഹം അതിപ്രഗത്ഭനായിരുന്നു. സമ്പൽ സമൃദ്ധമായ രാഷ്ട്രം, 7 നഗരങ്ങളുള്ളതിൽ അയോധ്യ മധുരമായ കാശി കാഞ്ചീയവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതേ മോക്ഷദായക. അതിൽ അയോധ്യ വരുന്നത് ഒന്നാമത്തെ രാഷ്ട്രമായിട്ടാണ്. അത്രയും സമ്പൽ സമൃദ്ധിയുള്ള ദശരഥൻ്റെ രാഷ്ട്രമായ അയോധ്യയുടെ ചക്രവർത്തിയായ ദശരഥൻ, അദ്ദേഹത്തിന് ഒരു ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളില്ല. അത് നമ്മൾ എഴുതി. അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തി. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. അതും നമ്മൾ എഴുതി. 4 പുത്രന്മാരും വളർന്നു, അവർ വലുതായി. ശ്രീരാമന് 11-ഓ 12-ഓ വയസ്സായി. അതും നമ്മൾ എഴുതി. ശ്രീരാമൻ്റെ വിവാഹം കഴിഞ്ഞു. ശ്രീരാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതും നമ്മളൊരു പുസ്തകത്തിൽ എഴുതി. യുവരാജാവായതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ദശരഥൻ ഇഹലോകവാസം വെടിഞ്ഞു. സ്വാഭാവികമായിട്ടും വയസ്സായാൽ മരിക്കണം. നമ്മളുടെ ചില രാഷ്ട്രീയക്കാരെ പോലെ കുറേ കാലമൊന്നും ഇരിക്കാൻ പറ്റില്ല, വയസ്സായാൽ മരിക്കണം. അങ്ങനെ ദശരഥൻ മരിച്ചു. അപ്പോൾ ശ്രീരാമൻ അയോധ്യയുടെ രാജാവായിട്ട് അഭിഷിക്തനായി. അതിനുശേഷം ശ്രീരാമൻ്റെ മന്ത്രിസഭയുടെ 5-ാം വാർഷികം ആഘോഷിച്ചു. പിന്നെ പണ്ട് ഇലക്ഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് പല പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് ആരെയെങ്കിലും വലിച്ചു താഴെയിടുക എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് ശ്രീരാമൻ തന്നെ ഭരണാധികാരിയായിട്ട് കണ്ടിന്യൂ ചെയ്തു. 10-ാം വാർഷികം സെലിബ്രേറ്റ് ചെയ്തു. 20-25 സിൽവർ ജൂബിലി ആഘോഷിച്ചു. 50-ാം വാർഷികം 50-ാം ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്തു. ശ്രീരാമന് 60 വയസ്സായി. ഷഷ്ടി പൂർത്തി ആഘോഷിച്ചു. മന്ത്രിസഭ 75 വർഷമൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് അലൂമിനിയം ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒന്നും പണ്ട് പതിവില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. ഏതായാലും ശ്രീരാമന് കുറേ കഴിയുമ്പോൾ വയസ്സായി. കുറച്ച് കഴിയുമ്പോൾ ശ്രീരാമനും മരിച്ചു. പുത്രകാമേഷ്ടി യാഗം മുതൽക്ക് ശ്രീരാമൻ മരിക്കുന്നത് വരെ, ദേഹത്യാഗം ചെയ്യല്ല മരിക്കുന്നത് വരെ ഉള്ള ഈ അനുഭവങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ എത്ര പേജ് ഉണ്ടാവും? പരമാവധി 25 പേജ്. അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയില്ല. 25 പേജിൻ്റെ 20 ലൈൻ വെച്ച് 25 പേജ് ഏതാണ്ട് 500 ലൈൻ. പോട്ടെ 1000 ലൈനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 1000 വരികളിലൂടെ ശ്രീരാമൻ്റെ ചരിത്രം നാം എഴുതി. അത് രാമായണമാവില്ല. ആരും അത് വായിക്കുകയുമില്ല. ആർക്കും അതിൽ താല്പര്യവും കാണില്ല. പക്ഷേ 500 വരികൾ ഉണ്ടായിരിക്കേണ്ട രാമായണത്തെ 25,000 വരികളുള്ള ഒരു ഇതിഹാസമാക്കി മാറ്റിയത് ആരാണ്? 500 വരികളുണ്ടായിരിക്കേണ്ട രാമായണത്തെ 25,000 വരികളുള്ള ഒരു വലിയ ഇതിഹാസമാക്കി മാറ്റിയത് മന്ദര എന്ന സ്ത്രീയാണ്. ആ മന്ദര ഇല്ലായിരുന്നെങ്കിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോവില്ല. കാട്ടിലേക്ക് പോയില്ല എങ്കിൽ ഇത്രയും വർഷക്കാലം കാട്ടിലൂടെ അനുഭവിച്ച ആ ചരിത്രഭാഗം ഒരിക്കലും രാമായണത്തിൽ വരില്ല. രാവണ നിഗ്രഹവും വരില്ല. ശ്രീരാമ പട്ടാഭിഷേകവും അത്രയും വൈകി വരില്ല. ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ചെറിയ ഒരു ഗ്രന്ഥമായിരിക്കേണ്ട, ആയിത്തീരേണ്ടിയിരുന്ന രാമായണം എന്ന ചെറിയ പുസ്തകത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റിയത് രാമായണത്തിലെ കഥാപാത്രമായ മന്ദരയാണ്. ആ മന്ദര നമ്മളുടെ ദൃഷ്ടിയിൽ വളരെ നെഗറ്റീവാണ്, വളരെയധികം തമോ ഗുണമുള്ളവളാണ് എങ്കിലും നെഗറ്റീവുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അസാധാരണമാം വിധം പോസിറ്റീവുകൾ ഉണ്ടാകാൻ സഹായിക്കും എന്ന മൂന്നാമത്തെ മെസ്സേജ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ അനുഭവിക്കുന്ന അതി ദുഃഖകരമായ വേദനാജനകമായ വൈപരീത്യങ്ങൾ വിപരീതങ്ങളാണ് ശരിക്കും നമ്മളെ നാമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും, വിഷമതകളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, മന്ദരമാരെ പോലെ പലരുമുണ്ടാകും. ഇനി നമ്മളുടെ ജീവിതത്തിൽ മന്ദരമാര് ഉണ്ടായില്ല എങ്കിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നല്ലെങ്കിലും വീട്ടിൽ വച്ചിട്ടാണെങ്കിലും ഒന്ന് രണ്ട് മന്ദരയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സാന്ദർഭികമായിട്ട് ഒരു വരി കൂടി പറയുകയാണ്. ശകുനി എന്ന തള്ളച്ചൂത് കളിച്ച ശകുനി മാമൻ ഇല്ലായിരുന്നു എങ്കിൽ മഹാഭാരതത്തിൽ 100,000 ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസമുണ്ടാകുമായിരുന്നില്ല. മഹാഭാരതത്തെ 100,000 ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസമാക്കി മാറ്റിയത് വേദവ്യാസനല്ല, ധൃതരാഷ്ട്രനല്ല, ധർമ്മപുത്രനല്ല, അർജുനനല്ല, ശ്രീകൃഷ്ണനുമല്ല, ഭീമനുമല്ല, പിന്നെ ആരാണ്? ശകുനിയാണ്. ശകുനി കള്ളച്ചൂത് കളിച്ചത് കൊണ്ടാണ് പാണ്ഡവർ പരാജയപ്പെട്ടത്. പാണ്ഡവർ പരാജയപ്പെട്ടത് കൊണ്ടാണ് കാട്ടിലേക്ക് പോകേണ്ടി വന്നത്. കാട്ടിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും അധികം മഹാഭാരതം വലുതായത്. തിരിച്ചു വന്നിട്ട് അവർക്ക് തിരിച്ച് ഹസ്തിനപുരം കിട്ടാത്തത് കൊണ്ട്, ഇന്ദ്രപ്രസ്ഥവും കിട്ടാത്തത് കൊണ്ടാണ് ശ്രീകൃഷ്ണൻ കോംപ്രമൈസിന് വന്നത്. കോംപ്രമൈസിലും പരാജയപ്പെട്ടു. ദുര്യോധനൻ തൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം കാണിച്ചു. അവസാനമാണ് കുരുക്ഷേത്ര യുദ്ധം വേണ്ടി വന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പലരും മരിച്ചു, പക്ഷേ ഭഗവത്ഗീത ജനിച്ചു അവിടെ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പലരും മരിച്ചെങ്കിലും അമേരിക്കയിലെ 168 യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജിലും ഇന്ന് പഠിപ്പിക്കുന്ന ഭഗവത്ഗീത ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. അമേരിക്കയിലെ 168 യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ആ ഭഗവത്ഗീത കുരുക്ഷേത്ര ഭൂമിയിൽ ജനിക്കുകയുണ്ടായി. അതുപോലെ പോപ്പ് കഴിഞ്ഞ വർഷം എല്ലാ പള്ളികൾക്കും സർക്കുലർ അയച്ചു. പള്ളികളിലെ ബിഷപ്പുമാരും മെത്രാന്മാരും പ്രീസ്റ്റും ഭഗവത്ഗീതയും ഉപനിഷത്തും പഠിക്കണമെന്ന്. എന്തുകൊണ്ട്? ഭഗവത്ഗീത 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് യോജിക്കുന്ന വിധത്തിലുള്ള ഉപദേശങ്ങൾ തരുന്നു. ഡോക്ടർ ദീപക് ചോപ്രയുടെ പുസ്തകം ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകം ഇന്ന് ഉജ്ജ്വലമായ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ MBA സിലബസിന്റെ ഭാഗമാകാൻ കാരണം ശ്രീകൃഷ്ണന്റെ കുരുക്ഷേത്ര ഭൂമിയിലെ ഉപദേശമാണ്. ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും പെൻസിൽവാനിയയിലും ഒരു 6 മാസം മുമ്പ് പോയപ്പോൾ അവിടെ അറിയാൻ സാധിച്ചത്, 4,000 സ്കൂളുകളിൽ രാവിലെ 8:30 മുതൽ 8:30 വരെ ഭഗവത്ഗീത കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്നു. ഇന്ത്യക്കാരായ കുട്ടികളല്ല, അമേരിക്കൻ കുട്ടികളെ കൊണ്ട്. എന്തിനാ അത് ചൊല്ലിക്കുന്നത്? 15 മിനിറ്റ് ഭഗവത്ഗീത ചൊല്ലിയാൽ കുട്ടികളുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കുന്നു എന്ന് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർമാർ കാനഡിയൻ അമേരിക്കൻ ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ഇന്ന് അമേരിക്കയിൽ സാർവത്രികമായി പഠിപ്പിക്കുന്നു. ഭഗവത്ഗീതയെക്കുറിച്ചുള്ള പ്രഭാഷണമല്ല ഇത് എന്നെനിക്കറിയാം. ഞാൻ പറയാൻ കാരണം, ശകുനി എന്ന ഒരു കഥാപാത്രം മഹാഭാരതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായി. ഒത്തിരി പേര് മരിച്ചെങ്കിലും അതേ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നാണ് ഗീത എന്ന ഉജ്ജ്വലമായൊരു ഗ്രന്ഥം ജനനം കൊണ്ടത്. അതുപോലെ മന്ദര എന്ന കഥാപാത്രം രാമായണത്തിൽ വന്നതുകൊണ്ടാണ് വാൽമീകി രാമായണം ഇത്രയും ബൃഹത്തായ ഒരു ഗ്രന്ഥമായിട്ട് ഇത്രയും കാലം 10,000 വർഷക്കാലം ഭാരതഭൂമിയിൽ നിലനിന്നത്, നിലനിൽക്കുന്നത്, നിലനിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട്
എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഈ മന്ദരമാരെ പോലെ നെഗറ്റീവുകൾ ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മിക്കുക. നാലാമത്തെ പോയിന്റ്, കൈകേയിയുടെ ഉപദേശം അനുസരിച്ച് ശ്രീരാമനോട് ദശരഥൻ വനത്തിലേക്ക് പോകാൻ അപേക്ഷിക്കുകയാണ്, നിർദ്ദേശിക്കുകയല്ല. എൻ്റെ പുത്രനായ രാമ, നിന്റെ അമ്മ എന്നെ ഇത് ചെയ്യിപ്പിക്കുകയാണ്, എനിക്ക് ഇവിടെ വെച്ച് ഒരു ഭർത്താവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കാതിരിക്കാൻ സാധ്യമല്ല. ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് ഈ സമയത്ത് അവൾ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യത്തിന് അവൾ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിനക്ക് ഈ അബദ്ധം സംഭവിക്കരുത് രാമ എന്ന് ഓർമ്മിക്കുക എന്ന് പറഞ്ഞ് ദശരഥൻ ശ്രീരാമനോട് വനവാസത്തിന് പോകാൻ അപേക്ഷിക്കുമ്പോൾ ശ്രീരാമൻ ദശരഥനോട് പറയുകയാണ്, അച്ഛനോട് പറയുകയാണ്, അച്ഛനെന്തിനാ ദുഃഖിക്കുന്നത്, അച്ഛനെന്തിനാ വിഷമിക്കുന്നത്, അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്താണോ അത് നിറവേറ്റേണ്ടത് പുത്രനായ എൻ്റെ കർത്തവ്യമാണ്. ആ കർത്തവ്യം പുത്രനായ ശ്രീരാമനായ ഞാൻ അത് നിറവേറ്റിയിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ വനത്തിലേക്ക് പോകേണ്ടത് ഏതോ പ്രകൃതി ശക്തിയുടെ നിയതിയാണ്, ഡെസ്റ്റിനിയാണ് ഓരോ വ്യക്തിയെ കൊണ്ടും ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. ആക്സിഡൻ്റൽ അല്ല, ഇൻസിഡൻ്റലുമല്ല. അതിന് പ്രകൃതിക്ക് ഈശ്വരന് ഒരു ഉദ്ദേശമുണ്ടായിരിക്കും. ആ ഉദ്ദേശം കൊണ്ട് രാമനായ ഞാൻ, ദശരഥപുത്രനായ ഞാൻ, ഹേ മഹാരാജാവേ, വനത്തിലേക്ക് പോകാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. ആ സമയത്ത് ദശരഥൻ ഒത്തിരി കരയുന്നുണ്ട്. കരഞ്ഞു കഴിഞ്ഞപ്പോൾ തളർന്നു വീണ ദശരഥനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ശ്രീരാമൻ അച്ഛനോട് ഉപദേശിക്കുന്നൊരു വാഗമുണ്ട്. ഒരു പുത്രൻ്റെ ധർമ്മം എന്തെല്ലാമാണ്, അത് ഞാൻ എങ്ങനെയാണ് അനുശാസിക്കേണ്ടത് എന്ന് വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞൊരു വരി, ധർമ്മശാസ്ത്രത്തിൽ പുത്രധർമ്മം എന്ന ഒരു ഭാഗമുണ്ട്. ആ പുത്രധർമ്മമാണ് ശ്രീരാമൻ ശ്രീരാമനെ സ്വയം പുത്രനായി നിർത്തിക്കൊണ്ട് വിവരിക്കുന്നത്. ഇതാണ് ശ്രീരാമൻ്റെ അപ്ലൈഡ് ധർമ്മശാസ്ത്ര. വനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്ന ശ്രീരാമൻ്റെ അടുത്ത് ലക്ഷ്മണൻ വന്ന് പറയുകയാണ്, ഞാനും അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ രാമൻ പറഞ്ഞു, എന്തിനാ ലക്ഷ്മണ നീ എൻ്റെ കൂട്ടത്തിൽ വരുന്നത്, നിന്നോടച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ എന്തിനാ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരാനുള്ള മഹാപാപം സ്വയം ഏറ്റെടുക്കുന്നത്, നിനക്ക് വരേണ്ട ആവശ്യമില്ല, നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അവിടെ വെച്ച് സഹോദരനായ ലക്ഷ്മണൻ ശ്രീരാമനോട് ഒരു സഹോദര സ്ഥാനത്തിരുന്നു കൊണ്ട് താൻ അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് രാമനോട് വിവരിക്കുകയാണ്. എന്ത് സഹോദരധർമ്മം! ഉജ്ജ്വലമായ വരികളിലൂടെ ശ്രീരാമനോട് സഹോദരനായ ലക്ഷ്മണൻ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സഹോദരധർമ്മത്തിൻ്റെ വരികൾ ഈ രാമായണത്തിൽ ഇവിടെ വിവരിക്കുന്നുണ്ട്. അപ്ലൈഡ് ധർമ്മശാസ്ത്രയിൽ സഹോദരധർമ്മത്തിൻ്റെ വിവരണമാണ് അവിടെ തീർന്നില്ല. ജനകമഹാരാജ്യത്തിൻ്റെ ജാനകി എന്ന സീതാദേവി അതിഗംഭീരമായ രാഷ്ട്രത്തിൻ്റെ രാജാവിൻ്റെ പുത്രിയാണ്. ഒരു രാജദമ്പതിമാരുടെ പുത്രിയായ സീതാദേവി ദുഃഖമെന്തെന്നറിയേണ്ടി വന്നിട്ടില്ല. ഒരു തരത്തിലും ഒരു നെഗറ്റീവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ശ്രീരാമൻ എന്ന അയോധ്യയുടെ രാജാവാകാൻ പോകുന്ന ദശരഥപുത്രനെ വിവാഹം ചെയ്ത് സുഖമായിട്ട് പ്രൗഢമായിട്ട് ജീവിക്കാൻ വേണ്ടി ജനക മഹാരാജാവ് സീതാദേവിയെ ജാനകിയെ ശ്രീരാമനെ ഏൽപ്പിച്ചപ്പോൾ എന്താ സീത പ്രതീക്ഷിക്കേണ്ടത്? ഇന്നത്തെ അച്ഛനും അമ്മയും എന്താ പ്രതീക്ഷിക്കുക? തൻ്റെ മകള് ഒരു നല്ല എഞ്ചിനീയറുടെ അടുത്ത് വിവാഹം ചെയ്തു കൊടുത്താൽ, ഒരു ഡോക്ടർക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ ശമ്പളമിനത്തിൽ 10-25,000 രൂപയും കിമ്പള ഇനത്തിൽ 10-50,000 രൂപയും കൂടി ചേർത്ത് 10-75,000 രൂപ ഒരു മാസം കിട്ടിയാൽ എൻ്റെ മകള് പരമസുഖമായിട്ട് ജീവിക്കും എന്നാണ് ഇന്നത്തെ അച്ഛനും അമ്മയും വിചാരിക്കുക. ഒരു പക്ഷേ ജനക മഹാരാജാവും അപ്രകാരം വിചാരിച്ചിട്ടുണ്ടാകും. ഏതായാലും ജാനകി സീതാദേവി അയോധ്യയുടെ രാജധാനിയിൽ പ്രവേശിച്ച് ആ യുവരാജാവായി രാമനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ച ദിവസം ഉണ്ടായ ഈ നെഗറ്റീവ് അനുഭവങ്ങളിൽ അന്ത്യത്തിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകുമ്പോൾ സീതാദേവി പറയുകയാണ്, എന്താ പറയേണ്ടത്? ഒരു അമേരിക്കൻ പുസ്തകമോ ബ്രിട്ടീഷ് പുസ്തകമോ ആയിരുന്നെങ്കിൽ സീതാദേവി ശ്രീരാമനോട് പറയും, ടാറ്റ ബൈ ബൈ, വി വിൽ മീറ്റ് ആഫ്റ്റർ 13 or 14 years. നമ്മൾ 13-ോ 14-ോ വർഷം കഴിഞ്ഞ് വി വിൽ മീറ്റ് അഗെയിൻ, ടിൽ ദെൻ നമസ്തേ, അന്ന് വരെ നമസ്തേ എന്ന് പറയുമായിരുന്നു. പക്ഷേ സീതാദേവി എന്ന ധർമ്മപത്നി എന്താ ചെയ്തത്? ശ്രീരാമൻ പറഞ്ഞു, ഹേ ദേവി, കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, ഐദാഹ ശാന്തിക്കു ഭയങ്ങളില്ലേ. വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും, അത് പരിഹരിക്കാൻ കാട്ടിൽ വഴിയില്ല. റോഡാണെങ്കിൽ, കാട്ടിലെ വഴിയാണെങ്കിൽ ഇന്നത്തെ പോലെ വീരപ്പന്മാരുള്ള കാലമല്ല. നല്ല റോഡുകളൊന്നും കാട്ടിൻ്റെ നടുക്കില്ല. മൊത്തത്തിൽ നാട്ടിലുള്ള റോഡിനേക്കാൾ നല്ല റോഡുകൾ ഇന്ന് കാട്ടിലുണ്ട്. കാരണം കക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത്. പണ്ട് അങ്ങനെയുള്ള കാലമല്ലല്ലോ. അതുകൊണ്ട് കാട്ടിൽ അല്ലും മുള്ളുമെല്ലാം ഉണ്ട്. സീതാദേവി നീ വരണ്ട എന്ന് പറയുമ്പോൾ സീതാദേവി പറഞ്ഞു, ഒരു ഭർത്താവിൻ്റെ സുഖമെന്തോ ആ സുഖത്തിൽ പങ്കുചേരുക, ഒരു ഭർത്താവിൻ്റെ ദുഃഖമെന്തോ ആ ദുഃഖത്തിൽ പങ്കുചേരുക, അതാണ് പത്നീധർമ്മം. വീണ്ടും വീണ്ടും ശ്രീരാമൻ പറഞ്ഞു, വേണ്ട, നീ ഒരു രാജപുത്രിയാണ്, ജനക മഹാരാജ്യത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീയാണ്, കാട്ടിൽ നിനക്ക് താമസിക്കാൻ സാധ്യമല്ല, ദുഃഖങ്ങൾ സഹിക്കാൻ നിന്റെ ശരീരത്തിന് പറ്റില്ല, നീ ഒരിക്കലും വരേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞെങ്കിലും അവിടെ വെച്ച് ശ്രീരാമനെ സീതാദേവി വിവരിച്ചുപദേശിക്കുകയാണ്. എന്താ സീതാദേവി ഉപദേശിച്ചത്? ഒരു പത്നിയുടെ ധർമ്മം, ഒരു ഭാര്യ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മം സീതാദേവി ഭർത്താവായ ശ്രീരാമനോട് വിവരിക്കുന്നു. ഇതാണ് രാമായണത്തിലെ നിത്യജീവിതത്തിലെ പ്രസക്തി. ഇന്നത്തെ ഭാര്യമാര് അതൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഉറപ്പാണ് കേരളത്തില് കുടുംബക്കോടതിയുടെ ആവശ്യമുണ്ടാവില്ല. അത് ഉറപ്പിച്ചു പറയാം, കേരളത്തില് കുടുംബക്കോടതി വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി മാറണം, രണ്ടാമത് വേണ്ടത് രാമായണം നിത്യജീവിതത്തിൽ പഠിപ്പിക്കാൻ ഒരു സംവിധാനമുണ്ടാക്കണം. അതായത് ശ്രീരാമൻ എന്ന പുത്രൻ ദശരഥനോട് അച്ഛനോട് പുത്രധർമ്മം വിവരിച്ചു, ഞാനത് അനുശാസിക്കുകയാണെന്ന് പറഞ്ഞു. ലക്ഷ്മണൻ സഹോദരനായ ശ്രീരാമനോട് സഹോദരധർമ്മം വിവരിച്ചു, എന്നിട്ട് പറഞ്ഞു, ഏ ശ്രീരാമ, രാമ, ഞാനെന്ന ലക്ഷ്മണൻ ആ സഹോദരധർമ്മം അനുശാസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സീതാദേവി ഭർത്താവായ ശ്രീരാമനോട് പറഞ്ഞു, ഏ ആര്യപുത്ര, ഞാൻ ഒരു പ്രത്യേകതയും ചെയ്യുന്നില്ല. ഒരു ഭാര്യ, ഒരു ധർമ്മപത്നി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യം മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ അനുഷ്ഠിക്കുന്നത് എന്ന് വിവരിച്ചപ്പോൾ ഒരു മകൻ, ഒരു സഹോദരൻ, ഒരു പത്നി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട സർവതും അനുഷ്ഠിക്കുകയാണ്. ശ്രീരാമനെയും അതുപോലെ ദശരഥനെയും ലക്ഷ്മണനെയും അതുപോലെ സീതാദേവിയെയും വസിഷ്ഠൻ വന്ന് ഉപദേശിക്കുകയാണ്. ഓരോ ഉപദേശവും നിങ്ങൾക്ക് എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ വായിക്കണം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവര് രാജാജി എഴുതിയ രാമായണം വായിക്കണം. രാജാജി എഴുതിയ രാമായണം നല്ല സോളിഡ് ആയിട്ടുള്ള ഉപദേശമാണ് അതിനകത്തുള്ളത്. അത്യുജ്വലമായ ഉപദേശം വസിഷ്ഠ മഹർഷി എല്ലാവരുടെയും അടുത്തു വന്ന് ദശരഥനെ സമാധാനിപ്പിക്കുകയാണ്. ദശരഥ മഹാരാജാവേ, അങ്ങ് വിഷമിക്കരുത്. ശ്രീരാമന് അയോധ്യയുടെ രാജാവായിട്ട് വാഴാനുള്ള ഉത്തരവാദിത്വമല്ല ഉള്ളത്. ശ്രീരാമൻ അതിനേക്കാൾ എത്രയോ വലിയ വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് ശ്രീരാമൻ കാട്ടിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ഒത്തിരി കാര്യം ശ്രീരാമന് ചെയ്തു തീർക്കാനുണ്ട് ഭാരതമെമ്പാടും. അതുകൊണ്ട് ദശരഥ മഹർഷി അങ്ങ്, ദശരഥ മഹാരാജാവേ, അങ്ങ് ഒരിക്കലും ദുഃഖിക്കരുത്. ഇതാണ് ഒരാചാര്യന്റെ ധർമ്മം. ശ്രീരാമന്റെ അടുത്ത് വന്ന് പുത്രവാത്സല്യം പോലെയുള്ള വാത്സല്യത്തില് ഗുരുവായ വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുകയാണ്, ധർമ്മം സംഭരിക്കുക, ധൈര്യം സംഭരിക്കുക, കർമ്മധീരത സംഭരിക്കുക. എത്രയെല്ലാം നെഗറ്റീവുകള് ദുഃഖങ്ങള് കാട്ടില് അഭിമുഖീകരിക്കേണ്ടി വന്നാലും കാട്ടിൽ വസിക്കുന്നിടത്തോളം കാലം അവസാനം വരെ ചെയ്തു തീർക്കാനുള്ളത് മുഴുവനും ചെയ്തു തീർത്തതിന് ശേഷമേ തിരിച്ചു വരാവൂ. എന്റെ പ്രിയ ശിഷ്യനായ രാമ, നീ ഒരിക്കലും തളരരുത്. വേദനയും സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ജയവും പരാജയവും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒന്നും ഒരു രാജാവിന്റെ പുത്രനായ ശ്രീരാമൻ തളരരുത് എന്ന് ആചാര്യനായ വസിഷ്ഠൻ ശ്രീരാമനോട് ഉപദേശിക്കുകയാണ്. ഇവിടെ നമുക്ക് ആചാര്യധർമ്മം മനസ്സിലാക്കാൻ സാധിക്കും. ലക്ഷ്മണന്റെ അമ്മ ലക്ഷ്മണനെ വിളിച്ച് ഒരു തുള്ളി കണ്ണീരില്ലാതെ തലയ്ക്ക് കൈവച്ച് ആശീർവദിക്കുകയാണ്. ഗമ്യതാം അർത്ഥലാഭായ ക്ഷേമായ വിജയായ ച ശത്രുവംശ വിനാശായ പുനർസന്ദർശനായ ച. എന്റെ പ്രിയപുത്ര ലക്ഷ്മണ, നീ നിന്റെ സഹോദരനായ രാമനെയും അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന സീതാദേവിയെയും സംരക്ഷിക്കുക. നിന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഭ്രാതൃദേവോഭവ പിതൃദേവോഭവയുടെ സ്ഥാനത്ത് ജ്യേഷ്ഠഭ്രാതാ പിതൃസമാ. ജ്യേഷ്ഠഭ്രാതാവ് അച്ഛന് തുല്യമാണ്. അതുകൊണ്ട് ശ്രീരാമനെ നീ അച്ഛന്റെ സ്ഥാനത്ത്, ദശരഥന്റെ സ്ഥാനത്ത് കാണുക. സീതാദേവിയെ നീ എന്റെ സ്ഥാനത്ത് കാണുക. വനത്തെ കാടിനെ നീ അയോധ്യയുടെ സ്ഥാനത്ത് കാണുക. കാട്ടിലുള്ള സർവജീവജാലങ്ങളെയും അയോധ്യയിലെ നിന്റെ പ്രജകളുടെ സ്ഥാനത്ത് കാണുക. എന്നിട്ട് നീ യാത്രയാവുക. ഗമ്യതാം, പോയാലും അർത്ഥലാഭായ സമ്പൽ സമൃദ്ധമായ ഒരു അയോധ്യയെ പിന്നീടുണ്ടാക്കാൻ വേണ്ടി നീ പോയാലും അർത്ഥലാഭായ ക്ഷേമായ നന്മയ്ക്ക് വേണ്ടി, വിജയായ ച വിജയം വരിക്കാൻ വേണ്ടി, ശത്രുവംശ വിനാശായ ശത്രുക്കളുണ്ടെങ്കിൽ അവരെ നിഗ്രഹിക്കാൻ വേണ്ടി, പുനർസന്ദർശനായ ച ഇതെല്ലാം കഴിഞ്ഞ് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി, ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി, ഇതെല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ അമ്മയ്ക്ക് നിന്നെ പുനർസന്ദർശനായ ച വീണ്ടും കാണാനുള്ള ആഗ്രഹമുണ്ട്. ആ കാണാൻ വേണ്ടി നീ യാത്ര ചെയ്ത് തിരിച്ചു വന്നാലും ഒരു മാതാവ് മാതൃധർമ്മം അനുഷ്ഠിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് മാതാവ് മാതൃധർമ്മം അനുഷ്ഠിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് രാമായണത്തില് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന ഭാഗത്തിൽ നിന്ന് നാം സ്വീകരിച്ച് ജീവിക്കേണ്ടതായ സന്ദേശങ്ങൾ. അത് കഴിഞ്ഞ് ഭരതൻ അയോധ്യയിലേക്ക് വരുന്നു. രാമൻ കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ അതിസാഹസികമായ വേദനയോടുകൂടി എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. വശിഷ്ഠ മഹർഷി ആചാര്യസ്ഥാനത്തിരുന്ന് ഭരതനെയും സമാധാനിപ്പിച്ച് ഭരതനോട് പറയുന്നു, നീ കാട്ടിൽ ചെന്ന് രാമനെ കണ്ട് നിന്റെ കാര്യങ്ങൾ പറയുക. രാമൻ തിരിച്ചു വരുമെങ്കിൽ രാമനെയും വിളിച്ചു വന്ന് ഈ അഭിഷേകം നടത്തിച്ച് രാമനെ യുവരാജാവായിട്ട് സ്ഥാനമേൽക്കാൻ അപേക്ഷിക്കുക, അല്ലെങ്കിൽ രാജാവായിട്ട് സ്ഥാനമേൽക്കാൻ അപേക്ഷിക്കുക. അവിടെ നിന്ന് പോയ ഭരതൻ ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് ഒരു സഹോദരൻ, കനിഷ്ഠ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരനോട് എപ്രകാരമാണോ സംസാരിക്കേണ്ടത് അത് സംസാരിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി ശ്രീരാമൻ്റെ പാദുകം സ്വീകരിച്ച് തിരിച്ചു വന്ന് ശ്രീരാമൻ്റെ പേരിൽ രാജ്യം ഭരിക്കുന്നതിന് മുമ്പ് ശ്രീരാമനോട് രാജാവാകാൻ പോകുന്ന ഭരതൻ രണ്ട് വരികൾ പറയുകയുണ്ടായി. നല്ല ഉജ്ജ്വലമായ വരികൾ. അതിലൊന്നാമത്തെ വരി, ഹേ രാമചന്ദ്ര, ജ്യേഷ്ഠ ഭ്രാതാവേ, ഞാൻ അയോധ്യ എന്ന രാജ്യം ഭരിക്കുന്ന സമയത്ത് എത്രയെല്ലാം നന്മകൾ ചെയ്തുവോ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തുവോ, അതെല്ലാം ശ്രീരാമൻ അർഹിച്ചതാണ്. അങ്ങയുടെ ഇളയ സഹോദരനായ ഈ ഭരതൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് എന്തെല്ലാം തെറ്റുകൾ ചെയ്തോ, എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്തോ, ആ തെറ്റുകൾ, ആ അബദ്ധങ്ങൾ ഈ ഭരതൻ്റേതാണ്. നന്മകളെല്ലാം അങ്ങയുടേതും കുറവുകളെല്ലാം ഞാൻ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യും. അതിന് അങ്ങ് എന്നെ അനുവദിച്ചാശീർവദിക്കണം. എത്ര ഉജ്ജ്വലമായൊരു സന്ദേശം! ഇന്നാണെങ്കിൽ എല്ലാ നന്മകളും ഞാൻ ഏറ്റെടുക്കും, തിന്മകളെല്ലാം അച്ഛനും മകനും മകളും കൂടി ഏറ്റെടുത്തോളാം എന്ന് പറയുന്ന ഒരു കാലം. വ്യത്യാസമുണ്ട്. ഇതാണ് രാമായണത്തിലെ സന്ദേശം, ആ ഉജ്ജ്വലമായ വരികൾ. എന്നിട്ട് നമുക്കറിയാം, ശ്രീരാമനും സീതയും ലക്ഷ്മണനുമെല്ലാം കാട്ടിലൂടെ പോയി മഹർഷിമാരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ച് അതിഗഹനമായി പഠിച്ച് ഓരോ ക്ഷേത്രത്തിലും ഓരോ നദിയിലും ഓരോ കാട്ടിലൂടെയും സഞ്ചരിച്ച് ആ ക്ഷേത്രത്തിൻ്റെയും നദിയുടെയും കാനനത്തിൻ്റെയും മഹത്വം അറിഞ്ഞ് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അവരെവിടം വരെ എത്തി, അയോധ്യയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊട്ടാരക്കരയുടെ അടുത്ത് ചടയമംഗലം വരെ ശ്രീരാമൻ വന്നു. ചടയമംഗലത്തിന് ആ പേര് കിട്ടാൻ കാരണം ജടായുമംഗലം. ആ ജടായുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ജടായു പാറ, ജടായു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ, ജടായുമംഗലം ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രീരാമൻ കൊട്ടാരക്കര വരെ വന്നു. അവിടെ നിന്ന് ജടായു പക്ഷിയുടെ ഉപദേശം സ്വീകരിച്ച് സീത നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിന് പരിഹാരം കാണാൻ ശ്രീരാമൻ പുറപ്പെടുകയാണ്. ആ ശ്രീരാമൻ അനുഭവിക്കുന്ന വേദനകൾ, ആ സമയമായപ്പോൾ ഹനുമാനെ കാണാനുള്ള ഭാഗ്യം, അതിനു മുമ്പ് ശബരിയെ കാണാനുള്ള ഭാഗ്യം. ഒന്ന് ആലോചിച്ചു നോക്കാം, ശബരിയുടെ അടുത്ത് ശ്രീരാമൻ വന്ന് ചോദിക്കുന്നുണ്ട് ഈ പ്രദേശത്തിൻ്റെ മഹത്വം. ഒരു കാട്ടിൽ ജീവിക്കുന്ന സ്ത്രീയായ ശബരി ആ പ്രദേശത്തെക്കുറിച്ച് വിവരിക്കുന്ന വിവരണം അതിഗംഭീരമാണ്. മറ്റൊരർത്ഥത്തിൽ നമ്മളെല്ലാം പണ്ടത്തെ സ്ത്രീകളെക്കുറിച്ച് അല്പം കുറഞ്ഞ ജ്ഞാനം മാത്രമുള്ളവരാണ്. ആ ശബരിയാണ് സുഗ്രീവനെക്കുറിച്ചും ബാലിയെക്കുറിച്ചും കിഷ്കിന്ധയെക്കുറിച്ചും രാമേശ്വരം വരെ പോകേണ്ടതിനെക്കുറിച്ചും അവിടെ നിന്ന് ലങ്കയിലേക്ക് പോകേണ്ടതിനെ കുറിച്ചും സീതയെ അന്വേഷിക്കേണ്ടതിനെ കുറിച്ചും എല്ലാം വിവരിക്കുന്നത്. ആ ശബരി നൽകിയ വിവരം, ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പാഠം എന്താ? ഉജ്ജ്വലമായ പാഠം, അറിവ് എവിടെ നിന്ന് ലഭിച്ചാലും, ഉയർന്നവരിൽ നിന്ന് ലഭിച്ചാലും സ്വീകരിക്കണം, താഴ്ന്നവരിൽ നിന്ന് ലഭിച്ചാലും സ്വീകരിക്കണം. ആ അറിവ് ശ്രീരാമന് ശബരിയിൽ നിന്ന് ലഭിച്ച് ആ ശബരിയുടെ ചിര സ്മരണ നിലനിർത്താനായിട്ട് സഖ്യപർവ്വതത്തിൻ്റെ ആ ഭാഗത്തിന് ശബരിമല എന്ന് പേര് കൊടുത്ത് ശബരി സ്ത്രീയുടെ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് അവിടെ നിന്ന് മുമ്പോട്ട് പോയി ഹനുമാനെ ബ്രാഹ്മണ വേഷത്തിൽ കാണാൻ ഇടവന്നു. ലക്ഷ്മണനെ അയച്ച് ഹനുമാന്റെ പേഴ്സണാലിറ്റി, ഹനുമാൻ ആരാണ് എന്ന് അന്വേഷിക്കുകയാണ്. ലക്ഷ്മണൻ ഹനുമാന്റെ അടുത്ത് ചെന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ച് ആ ഹനുമാന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ശ്രീരാമന്റെ അടുത്ത് വന്ന് ഹനുമാനെ കുറിച്ച് ഒരു വിവരണം നൽകുന്നുണ്ട്. അസാധാരണമായ വിവരണം. അത് ലക്ഷ്മണൻ നൽകുന്നത് ഇങ്ങനെയാണ്: ജ്യേഷ്ഠപുത്ര, ജ്യേഷ്ഠ സഹോദര, ഞാൻ ഹനുമാനെ കണ്ടു. കണ്ടപ്പോൾ എന്നെ താണ അദ്ദേഹം വണങ്ങുകയുണ്ടായി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഒരു കുലീനമായ ശ്രേഷ്ഠമായ കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നാണ്. എന്നോട് ആ മനുഷ്യൻ, ഹനുമാൻ ബ്രാഹ്മണൻ, ചോദിച്ചു എവിടെ നിന്നാണ് അങ്ങ് വരുന്നത് എന്ന് ചോദിച്ചു. അത്രയും പൊളൈറ്റായിട്ട് ചോദിച്ചത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി: ഒരു നല്ല ഗുരുവിൻ്റെ ശിഷ്യനാണ് ഈ ബ്രാഹ്മണൻ എന്ന്. അദ്ദേഹം സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ആ ബ്രാഹ്മണൻ അസാധാരണ പാണ്ഡിത്യമുള്ളവനാണ് എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലായത്? ആ ബ്രാഹ്മണൻ സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടതയുണ്ടായിരുന്നു. ഓരോ വാക്കുകളും ഉച്ചരിച്ചപ്പോൾ വാക്കുകളുടെ അക്ഷരങ്ങൾക്കിടയ്ക്ക് എത്രയാണ് സമയം ചെലവഴിക്കേണ്ടത്? രാമൻ, രാ എന്ന വാക്കിനും മാ എന്ന അക്ഷരത്തിനും മാ എന്ന അക്ഷരത്തിനും ഇടയ്ക്ക് എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് എന്ന രീതിയിൽ അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ സ്ഫുടമായിട്ട്, വാക്കുകൾ ചേർത്ത വരികൾ കൃത്യമായിട്ട്, വരികൾ ചേർന്ന സന്ദേശങ്ങൾ കൃത്യമായിട്ട് ആ ബ്രാഹ്മണൻ എന്നോട് വിവരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ആ ബ്രാഹ്മണൻ അതിശ്രേഷ്ഠനായ ഒരു കുടുംബത്തിൽ, ഒരു ഗുരുവിൻ്റെ കീഴിൽ ഉജ്ജ്വലമായ ചൈതന്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നോട് അദ്ദേഹം കണ്ട ഉടനെ ചോദിച്ചു: നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആരെല്ലാമാണ് കൂട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണന്റെ മുഖത്ത് ഒത്തിരി സന്തോഷകരമായ സംശയ ആയ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ഒരു ഫീലിംഗ്. അപ്പൊ ആ ബ്രാഹ്മണൻ നമ്മളെ നേരത്തെ അറിയാവുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു, നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ് ആ വ്യക്തി നമ്മളോട് സംസാരിച്ചത് എന്ന് അനവധി കാര്യങ്ങൾ ബ്രാഹ്മണ രൂപത്തിൽ വന്ന ഹനുമാനെ കുറിച്ച് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞപ്പോൾ, പണ്ടത്തെ കാലത്ത് പേഴ്സണാലിറ്റി അനാലിസിസ് എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ നിന്ന് കുറെ കഴിഞ്ഞ് അവിടുത്തെ ഉപദേശം അനുസരിച്ച് ഹനുമാന്റെയും അതുപോലെ സുഗ്രീവന്റെയും ഉപദേശം അനുസരിച്ച് മഴക്കാലം കഴിഞ്ഞ് നമുക്ക് സീതയെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ സമ്മതിച്ച് മഴക്കാലമായ കർക്കിടക മാസത്തില് 31 ദിവസം ശ്രീരാമൻ തപസ് ചെയ്യാണ്. ആ തപസ് ചെയ്യുന്ന കർക്കിടക മാസത്തിലെ 31 ദിവസമാണ് നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്.
ശ്രീരാമൻ തപസ് ചെയ്യുന്ന മഴക്കാലമായ കർക്കിടക മാസത്തിലെ 31 ദിവസമാണ് അല്ലെങ്കിൽ 32 ദിവസമാണ് നമ്മൾ രാമായണം മാസമായിട്ട് ആചരിക്കുന്നത്. അത് കഴിഞ്ഞ് സുഗ്രീവനുമായി സീതാന്വേഷണം നടത്തി അവസാനം ധനുഷ്കോടിയിൽ രാമേശ്വരത്തെത്തി മഹാദേവന്റെ പ്രതിഷ്ഠ നടത്തി സീതാന്വേഷണത്തിന് ഹനുമാനെ വിടുന്ന സമയത്ത് പലരും പറഞ്ഞു ഹനുമാൻ പാപമാണ്, ഹനുമാന് കഴിവില്ല. പക്ഷേ ഹനുമാനെ പ്രോത്സാഹിപ്പിച്ചാൽ ഹനുമാൻ അത് ചെയ്യാൻ സാധിക്കും.
കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോകാൻ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് അഭിമന്യു ഇഫക്റ്റ്, രണ്ട് ഹനുമാൻ ഇഫക്റ്റ്. എന്താ അഭിമന്യു ഇഫക്റ്റ്? ഗർഭിണിയായ സ്ത്രീയ നാലാമത്തെ മാസം മുതൽക്ക് വേദമന്ത്രങ്ങളും കീർത്തനങ്ങളും നിരന്തരം കേൾക്കുകയും ചൊല്ലുകയും ചെയ്താൽ കുട്ടി വളരെ നല്ല സ്വഭാവമുള്ള കഴിവുള്ള ബുദ്ധിശക്തിയുള്ള ഒരു കുട്ടിയായി മാറുമെന്ന് അമേരിക്കക്കാര് തെളിയിച്ചു. ഇത് ശ്രീകൃഷ്ണന്റെ ഉപദേശം സ്വീകരിക്കാൻ സാധിച്ച അഭിമന്യുവിന് അമ്മയുടെ ഗർഭത്തിലിരുന്ന് കേൾക്കാൻ സാധിച്ചത് മനസ്സിലാക്കാൻ പറ്റി എന്ന് മഹാഭാരതം പറയുന്നത് പോലെ ഗർഭത്തിലുള്ള കുട്ടിക്ക് വേദവും ഉപദേശങ്ങളും കീർത്തനങ്ങളും നാമസങ്കീർത്തനവും കേട്ട് അനുഭവിച്ച് അത് ആസ്വദിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അതിനെ ഇംഗ്ലീഷുകാര് അഭിമന്യു ഇഫക്റ്റ് എന്ന് പേരിട്ടു. ഇന്ത്യയിലല്ല അത് ചെയ്തത്, അവിടെയാണ്. രണ്ടാമത്തെ ഇഫക്റ്റ് ഉണ്ട്, ഹനുമാൻ ഇഫക്റ്റ്. ഒരു വ്യക്തിയെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചാൽ ആ വ്യക്തിക്ക് അസാധ്യമായ കാര്യങ്ങൾ വരെ ആ വ്യക്തി നിരന്തരം ചെയ്യാൻ സാധിക്കുന്നവനായി തീരും. ഒന്നുകൂടി ഞാൻ അവരെ ആവർത്തിക്കാം. ഒരു വ്യക്തിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചാൽ ആ വ്യക്തിക്ക് അസാധാരണമായ കഴിവ് ഉണ്ടാകും. ആ കഴിവ് ഉണ്ടാകുന്നതിനെയാണ് ഹനുമാൻ ഇഫക്റ്റ് എന്ന് അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും പേരിട്ടത്. ഇവിടെ ഹനുമാൻ എന്ന ആ കഥാപാത്രം, ചരിത്ര പുരുഷൻ, നമ്മൾ അറിയാം. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചപ്പോൾ ലങ്ക വരെ പോയി തിരിച്ചു വന്നു. ഒരാള്, ഒരു വളരെ വലിയ പണ്ഡിതൻ, ഒരിക്കൽ എന്നോട് ചോദിച്ചു, സാറിനറിയോ ഉത്തരേന്ത്യക്കാരുടെ മേധാവിത്വമാണ് രാമായണത്തില്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? കേരളത്തില് ശ്രീരാമൻ വന്നു, ശബരിയെ കണ്ടു, സുഗ്രീവനെ സംരക്ഷിച്ചു, ഒത്തിരി കാര്യങ്ങൾ ശ്രീരാമൻ ചെയ്തല്ലോ. അത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിലല്ലേ ശ്രീരാമൻ രാമേശ്വരത്ത് ക്ഷേത്രം നിർമ്മിച്ചത്? ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ ഒരു ക്ഷേത്രവും നിർമ്മിച്ചില്ലല്ലോ. ശ്രീരാമന്റെ ക്ഷേത്രം നമ്മൾ നിർമ്മിക്കുകയല്ലേ ചെയ്തത്? ശ്രീരാമൻ സ്ഥാപിച്ച ക്ഷേത്രവും ദക്ഷിണേന്ത്യയിലല്ലേ? അപ്പൊ പിന്നെ എന്താ ഉത്തരേന്ത്യക്കാരുടെ തലക്കനം എന്ന് നിങ്ങൾ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദക്ഷിണേന്ത്യക്കാരെ, ദക്ഷിണ ഭാരതീയരെ ഉത്തരേന്ത്യക്കാര് കൊരങ്ങന്മാരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അത് കുഴപ്പമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ പോലെ ഉള്ളവരെ അത്രയും ഉയർന്ന പൊസിഷനിലെങ്കിലും വെച്ചത് നമ്മുടെ ഭാഗ്യമാണ്. കൊരങ്ങനല്ലേ ആക്കിയുള്ളൂ, കരടിയും പുലിയും സിംഹവും ഒന്നും ആക്കിയില്ലല്ലോ. നിങ്ങളുടെ കയ്യിലിരിപ്പും സ്വഭാവവും കണ്ടാൽ അങ്ങനെ എന്തെങ്കിലും ആണ് ആക്കേണ്ടത്. നമസ്തേ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോവേണ്ടായി. സത്യത്തില് ചിലതൊക്കെ കണ്ടാൽ, നമ്മുടെ ദക്ഷിണ ഭാരതീയരുടെ കയ്യിലിരിപ്പ് കണ്ടാൽ കൊരങ്ങന്മാര് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ. ഏതായാലും അവിടെ നിന്ന് ഹനുമാൻ ലങ്കയിൽ ചെന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ട് പിന്നീട് സമുദ്രത്തില് ചിറകെട്ടി ഇന്നും നിങ്ങൾ രാമേശ്വരത്തിൽ പോവുകയാണെങ്കിൽ, എന്തെങ്കിലും പോവുകയാണെങ്കിൽ, അവിടെ 16 കിണറുകളുണ്ട്. 16 കിണറുകൾ, അതിൽ ഒരു കിണറ്റില് വലിയ വലിയ പാറക്കഷ്ണം ഉണ്ട്. ആ പാറക്കഷ്ണം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും. ആ പാറക്കഷ്ണം കിണറ്റിലെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ കഷ്ണങ്ങൾ വേണമെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെ നമുക്ക് എടുത്തു തരും. അത് ഇന്നും അവിടെയുള്ള ഒരു സംഭവമാണ്. കാണാൻ സാധിച്ചത് കൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഇവിടെ വിവരിച്ചത്. അത് രണ്ട് മൂന്ന് പേപ്പറുകളിൽ വാർത്തയായിട്ട് വരികയുമുണ്ടായി. ഹിന്ദുക്കളുടെ കാര്യമായതുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടിയൊന്നും പത്രങ്ങൾ കൊടുത്തില്ല, മാധ്യമങ്ങളും കൊടുത്തില്ല. ഏതായാലും ആ ചരിത്ര ഭാഗത്തിൽ ഹനുമാൻ അനുഷ്ഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലും മാർഗദർശകമാകണം. നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, ചിറകെട്ടുന്ന സമയത്ത് അണ്ണാരക്കണ്ണൻ മണ്ണിലുരുണ്ട് ആ മണ്ണ് കടലിൽ കൊണ്ടുപോയി ഇട്ട് തിരിച്ചു വരുന്ന അണ്ണാരക്കണ്ണൻ, നമ്മൾ പറയാറുണ്ട് അണ്ണാരക്കണ്ണനും തന്നാലായതും എന്ന്. ആ അണ്ണാരക്കണ്ണനെ ശ്രീരാമൻ അടുത്ത് വിളിച്ചു വരുത്തി അതിനെ തലോടുന്ന ഒരു ചിത്രം നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം അണ്ണാരക്കണ്ണന്മാരുണ്ടതാനും, അണ്ണാരക്കണ്ണൻ എന്ന് പറഞ്ഞാൽ സ്കുരൽ, അവിടെ ഉണ്ടതാനും അവിടെയുള്ള അണ്ണാരക്കണ്ണന്മാർക്ക് ഒന്നിനും പുറകിൽ വര ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല. ഇന്ത്യയിലെ അണ്ണാന് മാത്രമേ പുറകിൽ വരയുള്ളൂ. അതൊരു അത്ഭുതമായിട്ട് തോന്നി. കാനഡയിൽ ഗവൺമെന്റിന്റെ ക്ഷണമനുസരിച്ച് ഒന്നൊന്നര വർഷം വിസിറ്റിംഗ് സയന്റിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടി. ധാരാളം അണ്ണാർക്കണ്ണൻ അവിടെ ഉണ്ട്, ഒന്നിൻ്റെയും പുറകിൽ വരയില്ല. ഇവിടെ ശ്രീരാമനാണ് വര കൊടുത്തത് എന്ന ഐതിഹ്യം ഏതായാലും അത് ഇന്നും പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുക? നമ്മളുടെ കൂട്ടത്തിലുള്ളവർ വളരെ ചെറിയവരായിരിക്കും, വളരെ ചെറുതായിരിക്കും, അവരെയും അനുഗ്രഹിക്കാൻ നാം മറക്കരുത്, നാം മടിക്കരുത്. അവരെയും അനുഗ്രഹിക്കണം, അവരെയും ഉയർത്തണം. അതാണ് മോട്ടിവേഷൻ, പ്രോത്സാഹിപ്പിക്കൽ. അതാണ് രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം. ശ്രീരാമനും മറ്റുള്ളവരും, വിഭീഷണൻ ലങ്കയിൽ നിന്ന് വന്ന് ശ്രീരാമനോട് പറഞ്ഞു, ഹേ ശ്രീരാമ, ഞാൻ ലങ്കയിലെ എല്ലാ കാര്യവും അങ്ങയോട് പറയാം. എൻ്റെ ജ്യേഷ്ഠൻ്റെ ദുർഭരണത്തെക്കുറിച്ച് ഉടനെ ശ്രീരാമൻ പറഞ്ഞു, വിഭീഷണ, നിന്റെ മാതൃഭൂമിയാണ് ലങ്ക. ആ ലങ്കാധിപതിയെക്കുറിച്ചോ ലങ്കയെക്കുറിച്ചോ പുറമേ നിന്ന് വന്ന എന്നോട് ഒരു തെറ്റും ഒരു ദൂഷ്യവും നീ പറയരുത്. നിന്റെ മാതൃഭൂമിയെക്കുറിച്ച് താഴ്ത്തിക്കെട്ടുന്ന ഒരു വാക്കും നിന്നിൽ നിന്ന് വരരുത്. രാവണൻ ദുഷ്ടനായിരിക്കാം, രാവണൻ ക്രൂരനായിരിക്കാം, പക്ഷേ നിന്റെ രാജാവാണ്, നിന്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനെക്കുറിച്ച് നീ കുറ്റം പറയരുത്, പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. സ്വന്തം രാഷ്ട്രത്തെ താഴ്ത്തിക്കെട്ടുന്ന വിധത്തിൽ നീ സംസാരിക്കരുത്. എന്റെ കൂട്ടത്തില് നീ യുദ്ധം ചെയ്യാൻ വരാനും പാടില്ല, നീ മാറി നിൽക്ക. എത്ര ഭംഗിയായ ഉപദേശമാണ് ശ്രീരാമൻ നൽകിയത്. അപ്പുറത്ത് ചെന്ന് രാവണനുമായി യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് രാവണന്റെ വരവ് നടന്നപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് രാവണനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി, പരമശിവ ഭക്തനായ വ്യക്തി, അമാനുഷിക കഴിവുള്ള വ്യക്തി, 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ച വ്യക്തി, 4 + 6 = 10. അതുകൊണ്ടാണ് രാവണന് 10 തലയുണ്ടായത്. 10 തല രാവണനില്ല. രാവണന് 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ രാവണൻ കട്ടിലിൽ കിടക്കുക? ഒന്ന് ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ പാർട്ടി കുറച്ച് കഷ്ടപ്പെടില്ലേ? രാവണന് 10 തലയൊന്നും ഇല്ല, മറിച്ച് 10 തലയുടെ കപ്പാസിറ്റിയാണ് ഉള്ളത്. എന്തുകൊണ്ട്? 4 വേദങ്ങളും 6 വേദാംഗങ്ങളും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, ഈ 10 എണ്ണവും അസാധാരണമായ പാഠവത്തോടുകൂടി പഠിച്ച പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് രാവണൻ. അതുകൊണ്ടാണ് ദശമുഖൻ, 10 തലച്ചോറിന്റെ കപ്പാസിറ്റി ഉള്ളവനാണ് രാവണൻ. ആ രാവണനെ കുറിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോട് അതിഗംഭീരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഒരു ശത്രുവിനെ കുറിച്ച് ഒരിക്കലും ഒരാളും ഇത്രയും നന്നായിട്ട് പറയില്ല. അപ്പോൾ ഒരു വ്യക്തി ശത്രുവിനെ കാണുന്നത് പോലും ആ ശത്രുവിൻ്റെ നന്മകളിലൂടെയാണ്, നല്ലതിലൂടെയാണ്. അതാണ് ശ്രീരാമൻ്റെ ധർമ്മം. ആരിലും നെഗറ്റീവ് കാണാതിരിക്കുക. ശത്രുവാണെങ്കിൽ പോലും അയാളുടെ പോസിറ്റീവ് ഗുണങ്ങൾ കാണുക എന്ന സന്ദേശമാണ് ശ്രീരാമൻ ഇവിടെ വെച്ച് നമുക്ക് നൽകുന്നത്. അന്ത്യത്തിൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് രാവണനെ വധിച്ച് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നൊരു വരിയുണ്ട്. ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു, ഈ ലങ്ക ദേശം എത്ര ഉജ്ജ്വലമാണ്, നമുക്ക് ലങ്കയെ അയോധ്യയുടെ ഭാഗമാക്കാം ജ്യേഷ്ഠ എന്ന്. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, നമ്മളുടെ മാതൃഭൂമി അയോധ്യയും ഭാരതവുമാണ്, വിഭീഷണന്റെ മാതൃഭൂമിയാണ് ലങ്ക. എല്ലാ വ്യക്തിക്കും അവനവന്റെ മാതൃഭൂമി ശ്രേഷ്ഠമാണ്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപിഗരീയസി എന്ന് ആ സമയത്താണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത്. അതുകൊണ്ട് ലങ്ക വിഭീഷണന്റെ മാതൃഭൂമിയാണ്, വിഭീഷണനെയാണ് ഇവിടത്തെ രാജാവായി വാഴിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവനവൻ അർഹിച്ചത് അവനവന് കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീരാമൻ നേരെ അയോധ്യയിലേക്ക് യാത്രയായി. മറ്റെല്ലാവരുമായിട്ട് അവിടെ വെച്ച് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു. ആ സമയത്ത് ഒരു ചെറിയ സംഭവം, ഈ സംഭവം നിങ്ങൾ സാധിക്കുമെങ്കിൽ ഓർത്തിരിക്കാം, പ്രാധാന്യമുള്ള സംഭവമല്ല, ഒരാളും ആ സംഭവത്തെക്കുറിച്ച് എഴുതാറുമില്ല. എങ്കിലും ഓരോ മനുഷ്യരുടെയും പേഴ്സണാലിറ്റി അനാലിസിസിന് ഈ സംഭവം നല്ലതാ. അതിഗംഭീരമായിട്ട് ശ്രീരാമൻ്റെ രാജ്യപട്ടാഭിഷേകത്തിന് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ആ സമയത്ത് ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് ലക്ഷ്മണൻ ഉറക്കെ ചിരിക്കുകയാണ്. ലക്ഷ്മണൻ ഉറക്കെ ചിരിക്കുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നു ലക്ഷ്മണൻ. എല്ലാവരും ഇത് നോക്കി. ഇത്രയും കാലം വളരെ സീരിയസ് ആയിരുന്ന ലക്ഷ്മണൻ എന്താ ഇത്രയും പെട്ടെന്ന് ചിരിക്കുന്നത്? എന്തെങ്കിലും ബുദ്ധിഭ്രംശം സംഭവിച്ചോ എന്ന് പറഞ്ഞ് ശ്രീരാമൻ നോക്കിയപ്പോൾ ലക്ഷ്മണൻ ചിരിക്കുന്നു. ശ്രീരാമൻ വിചാരിച്ചു, എന്നെ കളിയാക്കിക്കൊണ്ടാണോ ലക്ഷ്മണൻ ചിരിക്കുന്നത്? ഇത്രയും വർഷക്കാലം കാട്ടില് എൻ്റെയും സീതയുടെയും സംരക്ഷണമേറ്റിരുന്ന ആ ലക്ഷ്മണൻ ഇപ്പോൾ ചിരിച്ചത്, എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സമയമെടുത്തപ്പോൾ ഞാൻ ലക്ഷ്മണനെ അവഗണിച്ചു എന്ന് വിചാരിച്ചിട്ടാണോ ലക്ഷ്മണൻ ചിരിച്ചത് എന്ന് ശ്രീരാമൻ സംശയിക്കുകയാണ്. അത് ശ്രീരാമൻ്റെ സംശയം. സീത ലക്ഷ്മണനെ നോക്കി, എന്താ ലക്ഷ്മണൻ ചിരിക്കുന്നത്? ഞാൻ ലക്ഷ്മണൻ പറഞ്ഞത് കേൾക്കാതെ ലക്ഷ്മണരേഖ കടന്ന് സ്വർണമാനെ വേണമെന്ന് പറഞ്ഞ് ഈ രാവണൻ്റെ കയ്യിൽപ്പെട്ട് ലങ്കയിൽ പോയി ശ്രീരാമനെയും ലക്ഷ്മണനെയും പറ്റാവുന്ന അത്രയും നരകയാതന അനുഭവിപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച് തിരിച്ചു വന്ന് ഇപ്പോൾ സീതയായ ഞാൻ കണ്ടില്ലേ രാമൻ്റെ കൂട്ടത്തിൽ അഭിഷിക്തയാകാനിരിക്കുന്നു എന്ന് കളിയാക്കിക്കൊണ്ടാണോ ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്ന് സീതയ്ക്ക് തോന്നി. അതേ സമയത്ത് ഇപ്പുറത്തുള്ള ഹനുമാന് തോന്നി, എത്ര വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാനാണെങ്കിൽ തനി കൊരങ്ങൻ, ഈ കൊരങ്ങൻ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു, എന്നെ കണ്ടിട്ടാണോ ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്ന് ഹനുമാന് തോന്നി, കൗസല്യയ്ക്ക് തോന്നി. ഇത്രയും കാലം ഈ എൻ്റെ മകനായ രാമനെ സംരക്ഷിച്ച് തിരിച്ച് അയോധ്യയിൽ കൊണ്ടെത്തുന്നത് വരെ ത്യാഗം സഹിച്ച ആ ലക്ഷ്മണനെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നല്ല വാക്ക്, എന്ന് വിചാരിച്ചിട്ടാണോ എന്നെ നോക്കിയാണോ ലക്ഷ്മണൻ ചിരിക്കുന്നത് എന്ന് കൗസല്യയ്ക്ക് തോന്നി. സുമിത്രയ്ക്കും അതുപോലെ തന്നെ. ഇതെന്തായത്? ഇത്രയും കാലം എൻ്റെ മകൻ ഭരതൻ രാജ്യം ഭരിച്ചു, കണ്ടില്ലേ? ഇനി നിന്റെ മകൻ താഴേക്ക് വീഴാൻ പോകുന്നു, എം പി സീറ്റിൽ നിന്ന് താഴെ വീണ മാതിരി എന്ന് വിചാരിച്ചിട്ടാണോ ലക്ഷ്മണൻ ചിരിച്ചത് എന്നെല്ലാവർക്കും അവനവനെ കുറിച്ച് കുറ്റബോധം. അവസാനം ശ്രീരാമൻ അടുത്തു വന്ന് ലക്ഷ്മണനോട് ചോദിച്ചു, നീ എന്താ ചിരിക്കുന്നത്? അപ്പൊ ലക്ഷ്മണൻ ഉറക്കെ വീണ്ടും ചിരിച്ചു. ശ്രീരാമൻ വീണ്ടും ചോദിച്ചു, നിന്നോടാ ചോദിച്ചത്, നീ എന്തിനാ ചിരിക്കുന്നത്? അപ്പൊ ലക്ഷ്മണൻ ശാന്തനായിട്ട് ഒന്നുകൂടി ചിരിച്ചു. ദേഷ്യം വന്ന ശ്രീരാമൻ നേരെ അസ്ത്രമെടുക്കാൻ പോയപ്പോൾ ചിരിച്ച് 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 ലക്ഷ്മണൻ പറഞ്ഞു ശ്രീരാമനോട്, രാമ, എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ജ്യേഷ്ഠ സഹോദര, ഞാൻ ചിരിക്കാൻ കാരണം വളരെ ചെറിയ കാര്യമാണ്. ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ നിദ്രാദേവി ഉറക്കത്തിൻ്റെ ലക്ഷണത്തോടുകൂടി നിദ്രാദേവി ചെവിയിൽ വന്ന് പറയുകയാണ്, നീ 10, 13, 14 വർഷം ഉറങ്ങിയില്ലല്ലോ ലക്ഷ്മണ, ഇനി ഒരു 10 മിനിറ്റ് നിനക്ക് ഉറങ്ങിക്കൂടെ എന്ന് നിദ്രാദേവി ഉറക്കം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചതാ. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയോ എനിക്കത് സാധിക്കോ എന്ന് ഞാൻ നിദ്രാദേവിയോട് ചോദിച്ച് ചിരിച്ചതാണ് എന്ന് ലക്ഷ്മണൻ പറയ. ആ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. ഉറക്ക ചിരിച്ചപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കുറ്റബോധം. ഇതാണ് രാമായണത്തിലെ ചില ഭാഗങ്ങൾ. എന്നിട്ട് പട്ടാഭിഷേകം നടക്കുന്നതിന് മുമ്പോ പിമ്പോ സീത രാമനോട് പറയാണ്, ആര്യപുത്ര, എന്നെ ലങ്കയിൽ വന്ന് ആശ്വസിപ്പിച്ചത് ഈ ഹനുമാനാണ്. ആ ഹനുമാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ലങ്കയിൽ വെച്ച് തന്നെ മരിക്കുമായിരുന്നു. ആ ഹനുമാന് ഏറ്റവും ഉചിതമായ ഒരു സമ്മാനം കൊടുക്കണം. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, സീതേ, ആര്യപുത്രി, ദേവി, എന്തെങ്കിലും പുരസ്കാരം സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവനല്ല ഹനുമാൻ. നീ അവന് ഒന്നും കൊടുക്കരുത്. കൊടുത്താൽ അത് നിനക്ക് തന്നെ പിന്നീട് തെറ്റാണെന്ന് തോന്നും. അതുകൊണ്ട് നീ ഹനുമാനൊന്നും കൊടുക്കണ്ട. അപ്പൊ സീതയ്ക്ക് ദേഷ്യം വന്നു. ഇന്നത്തെ സ്ത്രീകളെ പോലെ ഭർത്താവ് പറഞ്ഞാൽ അപ്പ ദേഷ്യപ്പെടുന്ന പാർട്ടിയാ, പിറ്റേ ദിവസത്തെ സാമ്പാറിനൊപ്പിടില്ല. ഏതായാലും സീതാദേവി ശ്രീരാമനോട് പറഞ്ഞു, അല്ല, ഞാൻ ഹനുമാന് ഞാനൊരു വലിയ പുരസ്കാരം കൊടുക്കാൻ പോവാണ്. സീതാദേവി ഹനുമാനെ വിളിച്ചു, വരൂ എന്ന് പറഞ്ഞ് സ്വന്തം കഴുത്തിൽ ഉള്ള ആ മാണിക്യത്തിൻ്റെ മാല കൈകൊണ്ട് പൊട്ടിച്ച് ഒരുമിച്ച് ചേർത്ത് സീതാദേവി ഹനുമാന് കൊടുത്തു. ഹനുമാൻ ഭക്തിപുരസ്സരം സ്വീകരിച്ച് ഹനുമാൻ സീതയെയും ശ്രീരാമനെയും നമസ്കരിച്ച് നേരെ ആ ഹാളിൻ്റെ ഒരു മൂലയ്ക്ക് ചെന്നിരുന്ന് ആ മാലയിലെ ആദ്യത്തെ മാണിക്യം പുറത്തെടുത്ത് പല്ലുകൊണ്ട് കടിച്ചു, പൊട്ടിച്ചു, എന്നിട്ട് വലിച്ചെറിഞ്ഞു. അടുത്ത മുത്തെടുത്ത് കടിച്ചു പൊട്ടിച്ചു വലിച്ചെറിഞ്ഞു. അടുത്ത മുട്ടും അടുത്ത മുത്തും. ഇത് ദൂരെ മാറി നിന്ന് സീത നോക്കുക, എന്താ ഈ കുരങ്ങൻ ചെയ്യണത്? നമ്മളെ ചിലർ കുരങ്ങൻ എന്ന് ശരിക്കും വിളിക്കും, യഥാർത്ഥത്തിൽ ശരിയാണ് താനും, പക്ഷെ ഇവിടെ വിളിച്ചത് അതുകൊണ്ടല്ല. എന്താ ഈ ഹനുമാൻ ചെയ്യുന്നത്? അവസാനം ദേഷ്യത്തില് സീതാദേവി ഹനുമാനെ വിളിക്കുകയാണ്, നീ എന്താ ചെയ്തത്? ഇത്രയും വിലപിടിപ്പുള്ള എൻ്റെ കഴുത്തിലെ മാല ഞാൻ നിനക്ക് തന്നു, നീ അത് കടിച്ചു പൊട്ടിച്ചു, നീ ശരിക്ക് ഒരു വാനരൻ്റെ സ്വഭാവമാണ് കാണിച്ചതെന്ന് പറഞ്ഞ് സീതാദേവി ഹനുമാനെ ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഞാനത് കടിച്ചു പൊട്ടിച്ച് കളഞ്ഞതല്ല ദേവി, പിന്നെ നീ എന്താ ചെയ്തത്? അതിൻ്റെ അകത്ത് രാമനും സീതയും ഉണ്ടോന്ന് നോക്കിയതാ. കടിച്ചു പൊട്ടിച്ച് അതിനകത്ത് രാമനും സീതയും ഉണ്ടോന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നിലും രാമനും സീതയും ഇല്ല, അതുകൊണ്ട് ഞാൻ വലിച്ചെറിഞ്ഞതാ. അത് ശരി, അപ്പൊ മുത്തിനകത്ത് രാമനും സീതയും ഇല്ലാത്തതുകൊണ്ട് നീ വലിച്ചെറിഞ്ഞെങ്കിൽ നിന്റെ ഹൃദയത്തിൽ രാമനും സീതയും ഉണ്ടോ? ഉണ്ട്. എന്ന് ഹനുമാൻ രണ്ട് കൈയും നെഞ്ചത്ത് വെച്ച് മാറ് പളർന്ന് കാണിച്ചു കൊടുക്കാണ്. ചില കലണ്ടറിൽ ആ സീനുണ്ട്, ഹനുമാൻ മാറ് പളർന്ന് കാണിച്ചു കൊടുക്കുന്നു ശ്രീരാമനും സീതയ്ക്കും, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഹൃദയത്തിലുണ്ട്, ഞാൻ കാണിച്ചു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹനുമാനെ ശ്രീരാമനും സീതയും തൊഴുകയാണ്. അതായത് ഭക്തി, നിസ്വാർത്ഥ ഭക്തി, ഭക്തിയുടെ ആനന്ദം, പരമമായ ഭക്തി എത്രയുണ്ടെന്ന് ഹനുമാനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരവസരം ലഭിക്കുകയാണ്. ഇതാണ് രാമായണം. എത്ര എത്ര ഉജ്ജ്വലങ്ങളായ അനുഭവങ്ങൾ ഏതാണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീർന്ന ഈ വേളയിൽ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രാമായണത്തിലെ സന്ദേശങ്ങൾ ഇതുപോലെയാണ് വായിക്കേണ്ടത്. ഭാരതത്തിലെ സന്ദേശങ്ങൾ ഇതുപോലെയാണ് പഠിക്കേണ്ടത്. ഭാരതീയ ഗ്രന്ഥങ്ങളിലെ സന്ദേശങ്ങൾ ഇതുപോലെ പഠിക്കണം. ലോകത്തിൽ നിലനിന്നിരുന്ന മറ്റെല്ലാ സംസ്കാരവും നശിച്ചിട്ടും ഈ സംസ്കാരം നശിക്കാതിരിക്കാൻ കാരണം ഭാരതീയ സന്ദേശങ്ങൾ സമകാലീന പ്രസക്തമാണ്. അതാത് കാലത്ത് അനുയോജ്യമാം വിധത്തിൽ ഏത് മനുഷ്യനും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഭാരതീയ സന്ദേശങ്ങൾ. അതുകൊണ്ടാണ് മാക്സ് മുള്ളർ പറഞ്ഞത് 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണെന്ന്. അതുകൊണ്ടാണ് ഫ്രിഡ്ജ് ഓഫ് കാപ്രയും അരവിന്ദ മഹർഷിയും ഡോക്ടർ ദീപക് ചോപ്രയും അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോപ്കിൻസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സർ ഐസക് ന്യൂട്ടന്റെ കസേരയിലിരിക്കുന്ന ഊർജ തന്ത്രജ്ഞൻ ഡോക്ടർ സ്റ്റീഫൻ ഹോപ്കിൻസ് പറഞ്ഞത് ഭാരതീയ ചിന്താധാരകൾ അത്യന്താധുനിക ഊർജ തന്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി മാറുന്നു എന്ന് പഠിക്കണം. അക്ഷരം പ്രതി പഠിക്കണം. ഭാരതം എന്ന രാഷ്ട്രം അത്യുജ്വലമാണ്. ഭഗവത്ഗീത വായിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ആസ് ലോങ് ആസ് ഭഗവത്ഗീത ഈസ് വിത്ത് മീ ഐ ഡു നോട്ട് ഹാവ് എനി കൺഫ്യൂഷൻ ഇൻ മൈ ലൈഫ്. ഭഗവത്ഗീത എൻ്റെ ജീവിതത്തിൻ്റെ കയ്യിൽ ഉള്ളയിടത്തോളം കാലം എനിക്കെൻ്റെ ജീവിതത്തിൽ കൺഫ്യൂഷൻ ഇല്ല. ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ കെപ്റ്റ് വിത്ത് ഹിം ദ ലാസ്റ്റ് 10 ഇയേഴ്സ് ദ ഭഗവത്ഗീത. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 10 വർഷക്കാലം അദ്ദേഹം ഭഗവത്ഗീതയും കൊണ്ടാണ് നടന്നിരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടായിരുന്നു 10 വർഷക്കാലം. ഭാരതീയ ചിന്താധാരകൾ അമേരിക്കയിൽ ഭഗവത്ഗീതയ്ക്ക് പ്രിയമേറുന്നു. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലും അതുപോലെ യോഗചര്യയ്ക്ക് പ്രിയമേറുന്നു. വേദിക് മാത്തമാറ്റിക്സിന് പ്രിയമേറുന്നു. ഭഗവത്ഗീതയുടെ ഓരോ വരികളും അവർ ജീവിതത്തിൽ പകർത്തുന്നു. വേദങ്ങളുടെ തരംഗങ്ങൾക്ക് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടെന്ന് ലോകം അംഗീകരിച്ചു. വേദ തരംഗങ്ങൾ തലച്ചോറിൽ മാറ്റം വരുത്താൻ കപ്പാസിറ്റി ഉള്ളതാണെന്ന്. ആയിരമായിരം ഭാരതീയ സന്ദേശങ്ങൾ ലോക ജനത സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അമേരിക്കക്കാര് കഴിഞ്ഞ വർഷം ഭാരതീയ അറിവുപയോഗിച്ച് 4000 പേറ്റന്റ് എടുത്തു. ഇംഗ്ലണ്ടുകാർ 4000 പേറ്റന്റ് എടുത്തു. ജർമ്മൻകാർ 2800 പേറ്റന്റ് എടുത്തു. ഭാരതീയ അറിവിൽ നിന്ന് പാശ്ചാത്യര് പേറ്റന്റുകൾ എടുക്കുന്നു. പഠിക്കണം, അറിയണം. അറിയിക്കാൻ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഈ ഭാരതീയ പൈതൃകം ശാസ്ത്രീയമായി പഠിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന ചെറിയ സ്ഥാപനം നിങ്ങൾക്ക് ആവശ്യമായ സീഡികളും കാസറ്റുകളും പുസ്തകങ്ങളും ബ്രോഷറുകളും എത്തിക്കാൻ സർവദാ സന്നദ്ധമാണ്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. പഠിക്കാൻ വേണ്ടി സാധിക്കണം. ശാസ്ത്രമണ്ഡലത്തിലെ അവതാരമായ ഡോക്ടർ APJ അബ്ദുൾ കലാം ഭാരതത്തെ എവിടെയാണോ അത്യുന്നത ശ്രേണിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ അവതാരമായ ശാസ്ത്രമണ്ഡലത്തിലെ അവതാരമായ അബ്ദുൾ കലാം പറഞ്ഞത്, ഭാരതീയ സംസ്കൃതി വളരേണ്ടത് പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്, പൈതൃകത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ്. ആ പൈതൃകം നിങ്ങൾ പഠിക്കണം, ഹിന്ദുക്കൾ അതറിയണം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പഠിപ്പിക്കണം, ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പഠിപ്പിക്കണം. നല്ല ക്രിസ്ത്യാനിക്ക്, നല്ല മുസൽമാന് പഞ്ചശുദ്ധിയോടുകൂടി എല്ലാ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള അവകാശമുണ്ടായിരിക്കണം. ഓരോ ഭാരതീയന്റെയും രക്തം ഹിന്ദുക്കളുടെ രക്തമാണ്. ഇവിടെ ആരുടെയും ശരീരത്തിൽ അറേബ്യക്കാരൻ്റെ രക്തമില്ല, ആരുടെയും ശരീരത്തിൽ ഇസ്രായേലുകാരുടെ രക്തമില്ല. ഭാരതീയരുടെ രക്തമാണ് യേശുദാസിലും യൂസഫ് അലി കേച്ചേരിയിലും എല്ലാവരിലുമുള്ളത്. പഞ്ചശുദ്ധിയോടുകൂടി ഹൈന്ദവ ചിന്താധാരകൾ സ്വീകരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ എഴുതാൻ സാധിക്കുന്നവർക്ക്, കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അവരെ ഹിന്ദുക്കളാണ്, അവർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനം ലഭിക്കണം. ഭാരതീയ പൈതൃകത്തിൻ്റെ വക്താക്കളായി അവരെല്ലാ സ്ഥലത്തും എത്താൻ അവർക്ക് സാധിക്കണം. ഈ ഭാരതീയ പൈതൃകം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്ക് കേച്ചേരി കഴിഞ്ഞാൽ വലത് സൈഡിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ ഉണ്ട്. മഴുവഞ്ചേരി എന്ന സ്ഥലത്ത്, ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന സ്ഥലത്ത്, കേച്ചേരിക്ക് ശേഷം മഴുവഞ്ചേരി സ്റ്റോപ്പിൽ വലത് സൈഡിൽ ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാനുള്ള സർവ മെറ്റീരിയലും അവിടെ ലഭ്യമാണ്. സയൻറ്റിഫിക്കായി പഠിക്കാൻ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു മ്യൂസിയം വളരുന്നുണ്ട്. വരണം, ദർശനം നടത്തണം, ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. 2007 ആഗസ്റ്റ് 15 തീയതി ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ഷഷ്ടിപൂർത്തിയാണ്. അതിനു മുമ്പ് 10 കോടി ജനങ്ങളിലെങ്കിലും ഭാരതീയ പൈതൃകത്തിൻ്റെ ശാസ്ത്രീയമായ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഇത്രയും സമയം ഇരുന്ന, ശ്രദ്ധയോടുകൂടി ഇരുന്ന എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങളോടും എന്നും അപേക്ഷിക്കാനുള്ളത് ഒരു കാര്യം മാത്രം. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സനാതനധർമ്മം അസാധാരണമാം വിധം ഇന്ന് വിപരീതങ്ങളായ കാറ്റുകളേൽക്കുന്നു. പ്രതിദിനം 25,000 ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളായി മതം മാറുന്നത്. പ്രതിദിനം 68,000 കോടി രൂപ മതം മാറ്റത്തിന് ഭാരതത്തിലേക്ക് വരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ, പത്രമാധ്യമങ്ങൾ, ഏതാണ്ട് എല്ലാവരും ഹിന്ദുവിനെ അവജ്ഞയോടുകൂടി കാണുന്ന മാതിരി ഒരു തോന്നൽ. ഇവിടെ സംസ്കൃതം വർഗീയമാണ്, ഓംകാരം വർഗീയമാണ്, വേദം വർഗീയമാണ്. യജ്ഞവൽക്യ മഹർഷിയും വേദവ്യാസനും ഉടുത്തിരുന്ന കാവി വസ്ത്രം ഇന്ന് വർഗീയമാണ്. ഈ ദേശത്തിൽ നിന്നുള്ളതെല്ലാം വർഗീയം, പുറമേ നിന്ന് വന്നതെല്ലാം മതേതരത്വം എന്ന ലെവലിൽ നിൽക്കുന്നു. ചിന്തിക്കുക, ഹിന്ദുക്കൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഹിന്ദുക്കൾ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. ഹിന്ദുക്കൾ എന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ഹിന്ദുക്കൾ എന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അതുകൊണ്ട് എല്ലാവരോടും നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന്, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ സന്ദേശം എത്തിച്ചത്. നിറഞ്ഞ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ദേവസ്വം ബോർഡ് അധികൃതർക്ക് എൻ്റെ പ്രണാമത്തോടുകൂടി ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.